കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ വിളിച്ചുചേർക്കപ്പെട്ട സകല വൃതന്മാർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് വന്ദനമറിയിക്കുന്നു. സഭയിൽ സർവമാനമായി വരുന്നവരോ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ കുറിച്ച്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ കുറിച്ച് ഹൃദ്യമായി കേൾക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. തുടർന്നുള്ള സമയം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നാം ഇരുന്ന സമയവും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കുരിരും ജാതിയെയും മൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ നാട്ടുകാർക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്കത് കാണാം. അന്ധകാരം അവരറിയാതെ ഭൂമിയെ മൂടുന്നുണ്ട്. അവർ വെളിച്ചമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അന്ധകാരമായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇന്നലെ വരെ അവർ ആശ്രയിച്ച കാര്യങ്ങൾ ഇന്ന് അവർക്ക് ആശ്രയമല്ലാതായി മാറുകയാണ്. അപ്പോഴും മറ്റൊരു കാര്യത്തിലേക്ക് അവർ പായുകയാണ്, മറ്റൊരു പരിഹാരത്തിലേക്ക് അവർ ഓടുകയാണ് മനുഷ്യർ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ചെറിയൊരു കാഴ്ചയാണെങ്കിലും ചിന്ത വലുതായിരുന്നു എന്റെ. ഒരു ബാങ്കിന്റെ മുമ്പിൽ ശാമ്യാനിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിലേക്ക് പോയത്, ഒത്തിരി പേർ പണത്തിനായിട്ട് ക്യൂ നിൽക്കുന്നു. ക്യൂ നിൽക്കുന്നവർ വെയിൽ കൊള്ളാതിരിക്കാനും വെയിൽ കൊണ്ട് തലവറങ്ങിക്കാതിരിക്കാനും ഒക്കെ ബാങ്കുകാർ അവർക്ക് താൽക്കാലികമായിട്ടിരിക്കുന്ന ശാമ്യാനയാണ്. പക്ഷെ അതൊക്കെ താൽക്കാലികം. മനുഷ്യൻ നെട്ടോട്ടം മൂടുകയാണ്. പെട്ടെന്നാണ് ആശ്രയങ്ങളൊക്കെ കൈവിടുന്നത്. അന്ധകാരം ഭൂമിയെ മൂടുന്നുണ്ട്. കുരിരിൽ ജാതിയെ മൂടാനുള്ള അതിന്റെ മേഘം എത്തിക്കഴിഞ്ഞു. അതിനി മൊത്തമായിട്ട് മൂടാൻ വളരെ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കല്ലുപോലും ദേഹത്ത് വീണാൽ വേദനിക്കുന്നവൻ മലകൾ ഞങ്ങളുടെ മേൽ വീഴട്ടെ എന്ന് ആർക്കുന്ന ദിവസങ്ങൾ വളരെ അടുത്തിരിക്കുകയാണ് പ്രിയമുള്ളത്. പക്ഷെ ദൈവത്തിന്റെ ജനത്തിന്റെ സന്തോഷം, നമ്മളെ കർത്താവ് വളരെ സേഫായ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെ യേശു ക്രിസ്തുവിൽ കർത്താവ് ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഒരുവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവനറിയാതെ അവന്റെ ഐഹികമായ ജീവിതവും അവന്റെ ആത്മീയമായ ജീവിതവും കർത്താവ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് വെച്ച ശേഷം കർത്താവ് നമ്മളോട് പറയുകയാണ്, ലോകാവസ്ഥാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, സഭയ്ക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം യേശു ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് ഒരുക്കി വെച്ചിരുന്നത് കൊണ്ട് ഇവിടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാന് ഒരു മാസം മുമ്പാണ് അവസാനം നിങ്ങളോട് സംസാരിച്ചത്. അന്നേരം സംസാരിച്ച തിരുവചനത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചില ചിന്തകളോട് പറഞ്ഞ് ആ ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ആവർത്തിക്കുമ്പോൾ ഇന്ന് പറയേണ്ട കാര്യങ്ങൾ പലതും നഷ്ടമായെന്നിരിക്കും. ഓർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ നാം ബുദ്ധിപൂർവം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ആർക്കും ഒരു വ്യാഖ്യാനം കൊടുക്കാൻ കഴിയത്തില്ല. എല്ലാവരുടെയും ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യാത്മകമാണ്. ഓരോരുത്തരും നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഡിഫറൻ്റാണ്. നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് മാത്രം എന്ത്. ചിലരുടെ ചോദ്യം, ഇത് എന്റെ മാത്രം ഒരു യുണീക് പ്രോബ്ലമാണ്, ഇതുപോലെ മറ്റാർക്കും ഈ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും വേദപുസ്തകം മറുപടി നൽകുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ മാത്രം കരുതണ്ട. ദൈവം നാം അറിയേണ്ട കാര്യങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണം എന്താണോ, അതെന്തുകൊണ്ടാണോ, അതെന്തിനാണോ എന്ന് നാം ചോദിക്കുന്ന, ആശങ്കപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതം മുന്നോട്ട് ദൈവത്തോട് ചേർന്ന് പോകേണ്ടതിന്റെ ആവശ്യകതയോടുള്ള ബന്ധത്തിലും അവൻ നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നാം മോശയെ കുറിച്ച് വായിക്കുന്നത്, മോശയ്ക്ക് തന്റെ വഴികളെ. എന്നാൽ മോശയ്ക്ക് എന്തിന് വിക്ക് കൊടുത്തു എന്നുള്ളത് അവന് അറിയിച്ചു കാണിച്ചില്ല. അത് അവന്റെ വ്യക്തിപരമായ വിഷയം. പക്ഷേ ദൈവത്തിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള മർമ്മങ്ങൾ മോശയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അതിനെല്ലാം ഉത്തരം കിട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത്. രണ്ട് കാരണങ്ങളാണ് ഞാൻ അതിന് തിരിച്ചറിയുന്നത്. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരുന്നില്ല. ഒന്നാമത്തെ കാരണം, നിങ്ങളോട് മറുപടി തരേണ്ട ആവശ്യം ദൈവത്തിനില്ല. ദൈവം ദൈവമാ, നിങ്ങൾ ആരാ? മനുഷ്യരാ, ദൈവത്തിന്റെ സൃഷ്ടി. ഈസ് ഓൾമൈറ്റി, അവൻ സർവശക്തനാ, ഈസ് എ ക്രിയേറ്റർ. നിങ്ങളോട് ഉത്തരം തരേണ്ട കടപ്പാട് ദൈവത്തിന് ഇല്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ദൈവം കുശവനാണ്, അവന് ഇഷ്ടമുള്ളതുപോലെ കളിമണ്ണിനെ മെനയാം. ഒന്നിനെ ഇങ്ങനെയും ഒന്നിനെ അങ്ങനെയും മെനയുന്നതിന് കുശവിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം അവനെ ദൈവമെന്ന് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ദൈവത്തിനില്ല. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു വശം ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ട്. രണ്ട്, മറ്റൊരു കാര്യം, ദൈവം നമ്മളോട് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം തരാത്തത് അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, ദൈവം പറഞ്ഞാലും നമുക്കത് മനസ്സിലാകത്തില്ല എന്ന് ദൈവത്തിനറിയാം. അത് പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാകത്തില്ല. 2+2=4 എന്നത് നിങ്ങൾക്കൊരു ഉറുമ്പിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ചില ദൈവീകമായ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഒരു പാഴ്ചെലവാണ്. രണ്ട് കാര്യങ്ങളിലൂടെ ആയിരിക്കാം ദൈവം അത് അറിയിക്കുന്നത്. ഒന്ന്, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് വളരുമ്പോൾ, അവന്റെ ഹൃദയം അറിഞ്ഞ് വളരുമ്പോൾ, നിങ്ങൾക്ക് ആ സ്വമേധയാ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പെട്ടെന്നൊരുത്തരമായിട്ട് തരത്തില്ല. നിങ്ങളുടെ വെളിപ്പാടിൽ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചായിരിക്കാം ഇതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ചിലപ്പോൾ മറുപടി ലഭിക്കുന്നു. ചിലപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറുപടി ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അവനെ കാണുമ്പോൾ മറുപടി വേണ്ടാത്തതായി തീരും ആ പല ചോദ്യങ്ങളും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരു വ്യക്തി കർത്താവിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് അവനോടുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ അവന്റെ ജീവിതം വളരുന്നതിനനുസരിച്ച് അവന്റെ ചോദ്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. ചോദ്യങ്ങളൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തെ കുലുക്കരുത്. സാധാരണഗതിയിൽ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് ക്രിസ്തീയ ജീവിതം ചുറ്റുമുള്ള പ്രശ്നങ്ങളെ എടുത്തു കളയാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതിന് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല പ്രശ്നങ്ങളെയും മാറ്റിക്കളയാൻ കഴിവുള്ളതാണ് ക്രിസ്തീയ ജീവിതം. അതൊരു തെറ്റായ ഇന്റർപ്രിട്ടേഷനാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ റൂട്ട് ടു എസ്കേപ്പ് ഫ്രം ദ പ്രോബ്ലം. സകല പ്രശ്നങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു റൂട്ടല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെ അറിഞ്ഞ് യേശുവിലേക്ക് വരുന്നവരുണ്ട്. യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്റെ ചുറ്റുമുള്ള ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. പക്ഷെ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്താൻ. വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ പാപത്തിന് എന്തുണ്ട്? പൂർണ്ണമായ പരിഹാരമുണ്ട്. ബാക്കി വിഷയങ്ങൾ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നടക്കണം എന്ന് നിർബന്ധമില്ല. രോഗമാകട്ടെ, കഷ്ടങ്ങളാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാകട്ടെ, കൃഷിയാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള മറ്റെന്ത് ഇല്ലായ്മകളും ആകട്ടെ, ക്ഷണത്തിൽ അതിനൊരു പരിഹാരമില്ല. പക്ഷേ രക്ഷിക്കപ്പെടുക എന്നത് ക്ഷണത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മറ്റൊന്നും ക്ഷണത്തിൽ നടക്കുന്നില്ല. നാം ഒരു പാട്ട് പാടുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടു ആ ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു ആ ക്ഷണത്തിൽ. ആ ക്ഷണത്തിൽ എന്ന് പറയാൻ തക്കവണ്ണം ഒറ്റ കാര്യമേ നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നടക്കുന്നത്, അത് നമുക്ക് രക്ഷ ലഭിച്ചു എന്നുള്ള. ബാക്കി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ചിലരുടെ മാറും, ചിലരുടെ മാറിയില്ലെന്നിരിക്കും. ചിലരുടെ പ്രശ്നങ്ങൾ അവരുടെ ആയുസ് ആ പ്രശ്നത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നവരെ വരെ ആ പ്രശ്നമുണ്ട്. യെസ്, നിങ്ങളുടെ പ്രശ്നത്തിന്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ ചിലർ അവർ ജനിച്ചപ്പോൾ തൊട്ട് അവരുടെ മരണം വരെ ആ വൈകല്യത്തോടുകൂടിയായിരിക്കും അവർ ജീവിച്ച് മരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നത്തിന്റെ ആയുസ് അവന്റെ ആയുസ് തന്നെയാണ്. അതിൽ അവൻ ഒത്തിരി പ്രാവശ്യം ദൈവത്തെ ചോദിച്ചെന്നിരിക്കാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ കർത്താവ് തന്റെ കൃപ അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും പിന്നീട് അവൻ ചോദ്യങ്ങളില്ലാതെ ഒരാരാധകനായിട്ട് മാറുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സോളവും ദീർഘമുള്ള ചില പ്രോബ്ലങ്ങൾ നിങ്ങളുടെ കൂടെ ലഭിക്കും. സ്വല്പനാളത്തേക്ക് നിങ്ങൾ സഹിക്കേണ്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കാം. ഇതിന്റെ എല്ലാ നടുവിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റി നിങ്ങളെ യേശു ക്രിസ്തുവിൽ നിലനിർത്തുക എന്നുള്ളതല്ല, ആ പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ നിങ്ങളെ കൊണ്ടുപോവുക എന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വരുമ്പോൾ അവനെ അവന്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ എടുത്തു കളഞ്ഞ് അവനെ മുന്നോട്ട് കൊണ്ടുപോകല്ല, ആ പ്രശ്നങ്ങളെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ നടുവിലൂടെ കർത്താവിനെ ജീവോത്സവമായിട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ കഷ്ടങ്ങൾ പെരുകും തോറും ഞങ്ങളുടെ ആശ്വാസങ്ങളും പെരുകുന്നു. കഷ്ടത്തിന് പെരുക്കം കൂടുതലാ. ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ച പൗലോസിന് കഷ്ടങ്ങൾ പെരുകുക, പക്ഷെ കഷ്ടം പെരുകുമ്പോഴും എന്ത് പെരുകുന്നുണ്ട്? ആശ്വാസം പെരുകുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങൾ ചിലപ്പം പെരുകിയെന്നിരിക്കും. ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് കഷ്ടങ്ങൾ പെരുകും. ഇത് ഒരു ദുരുപദേശമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ആന്തരികമായ ഒരു കഷ്ടമുണ്ട്, ബാഹ്യമായ ഒരു കഷ്ടമുണ്ട്. രണ്ട് കഷ്ടങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആന്തരിക കഷ്ടം പാപത്തോടുള്ള പോരാട്ടത്തില, ബാഹ്യ കഷ്ടം നമുക്ക് എല്ലാവർക്കും കർത്താവ് തന്നിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കേണ്ട കഷ്ടങ്ങളാണ്. നാം യെശയ്യാപ്രവചനം 50:10 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കും. യെശയ്യാവ് 50:10.
പുഴു അവരെ തിന്നുകളയും, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ.
യെസ്, താൻ നടക്കുന്ന പാതയിൽ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലായിരിക്കും അവൻ നടക്കുന്നത്. എങ്കിലും അവൻ എന്താ ചെയ്യണ്ടേ? യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, സിമ്പിൾ വേ, ട്രസ്റ്റ് ആൻഡ് ഒബേ. ഫെയ്ത്ത് എക്സർസൈസ് ചെയ്യാൻ കഴിയാത്ത ആർക്കും ക്രിസ്ത്യ ജീവിതത്തിൽ വളരാൻ കഴിയത്തില്ല. ഫെയ്ത്ത് എക്സർസൈസ് ചെയ്യാത്ത ആർക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രശ്നങ്ങളോട് ചേർന്ന് പോകാൻ പറ്റത്തില്ല. നിനക്ക് എങ്ങനെയാണ് അന്ധകാരത്തിൽ നടക്കാൻ പറ്റുന്നത്? ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരവില്ല. എന്തുകൊണ്ടാണെന്ന് ഒരു ക്ലൂവില്ല. പക്ഷെ അങ്ങനെ ഒരുവൻ അന്ധകാരത്തിൽ പ്രകാശമില്ലാതെ നടന്നാലും അവൻ എന്ത് ചെയ്യണം? യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്റെ മേൽ ചാരിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രായ വ്യത്യാസമില്ല പ്രിയമുള്ളവരെ. ഏത് പ്രായത്തിലുള്ളവനും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ കർത്താവ് പറയുന്നത്, അവൻ യഹോവയിൽ ആശ്രയിച്ച് തന്റെ നാമത്തിൽ ചാരിക്കൊള്ളുമാറാണ്. എന്റെ അടുത്ത വാക്യം, കർത്താവ് ഒരു വാണിംഗ് ആയിട്ടാണ് തരുന്നത്. തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പി. എന്റെ കയ്യാൽ നിങ്ങൾക്കിത് ഭവിക്കും, നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. നിങ്ങൾ നടക്കുന്ന അന്ധകാരത്തിന്റെ പാതയിൽ നിങ്ങൾക്ക് പ്രകാശമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ മാനസികമായ ഒരു വലിയ യുദ്ധത്തിലാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും തോറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിശാച് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഒരു മനുഷ്യൻ യഹോവയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവൻ പിന്നെ എന്ത് ചെയ്യുന്നറിയോ? മനസ്സുകൊണ്ട് അവൻ ചിന്തിക്കും. ഓരോരോ പ്രശ്നത്തിന്റെ കാരണം ഇന്നതാണെന്ന് അവൻ തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അങ്ങനെ അവൻ അവന്റെ അന്ധകാരത്തിൽ അവൻ സ്വയം പ്രകാശം കാണാൻ വേണ്ടി അവന്റെ തീയമ്പുകളെ അവൻ എന്ത് ചെയ്യും? അരയ്ക്ക് അവൻ കൊളുത്തും. അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. നിങ്ങളുടെ ഇരുട്ടിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, നിങ്ങളുടെ ഇരുട്ടിൽ നിങ്ങൾ വഴി തപ്പുമ്പോൾ സ്വയം നിങ്ങൾ വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കേണ്ട. ആ ഇരുട്ട് അങ്ങനെ കിടക്കട്ടെ. ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് അവൻ നിന്റെ മുഖപ്രകാശ രക്ഷ, അവനിൽ തന്നെ ഞാൻ ചാരി ആശ്രയിക്കുന്നു, അവന് ഇതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, ഞാൻ അവനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പിൻപറ്റുന്നു. ആ ഹൃദയത്തിന്റെ വിശ്വാസത്തിന്റെയും ആശ്രയത്തിന്റെയും ആ എക്സർസൈസിൽ അല്ലാതെ ഒരുവൻ സ്വയം അവന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു? വ്യസനത്തോടെ. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ സമീപകാലത്ത് നടന്ന സന്ദർഭങ്ങളോടെല്ലാം ബന്ധത്തിൽ നമ്മൾ പെട്ടെന്ന് വെളിപാട് ദിവസം വായിക്കാൻ തുടങ്ങി. അപ്പൊ വെളിപാട് ദിവസം വായിക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രശ്നം, വെളിപാട് ദിവസത്തിൽ നമുക്ക് കീറാമുട്ടിയായിട്ടുള്ള ഒത്തിരി സംഗതികൾ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് ഓരോ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം പുനർവ്യാഖ്യാനം ചെയ്യും. ഈ പുനർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നില്ല കാര്യങ്ങളെ കുറിച്ച്. പിടുത്തം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ഇതിനൊരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കും, ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. അത് ഇന്നതാണ്, ഇത് ഇന്നതാണ്. അങ്ങനെ നാം തന്നെ ഒത്തിരി വെളിച്ചം നമ്മുടെ പാതയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതെല്ലാം അവസാനം വ്യസനത്തിന്റെ പാതകൾ മാത്രമായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഓരോരുത്തർക്കും വളരെ വിരോധാവസ്ഥമായ ജീവിതം നയിക്കേണ്ടി വരും. വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന സഹോദരിക്ക് ചിലപ്പോൾ കിട്ടുന്നത് വളരെ ടഫായ ഒരു അമ്മായിമ്മയായിരിക്കും. എന്നാൽ അത്യാവശ്യം തന്റെ ഇടം മിടുക്കുള്ള ഒരു സഹോദരിക്ക് കിട്ടുന്നത് വളരെ പാവത്താനായ ഒരു അമ്മായിമ്മയായിരിക്കും. ന്യായമായ രീതിയിൽ എങ്ങനെ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇച്ചിരി കടുംപിടുത്തമുള്ള മരുമകൾക്ക് അത്യാവശ്യം പിടിപാടുള്ള ഒരു അമ്മായിമ്മയെ കിട്ടുകയാണെങ്കിൽ അവര് തമ്മിലല്ലേ ചേർന്ന് പോകുന്നു. അല്ലെ. ഈ ഭാവം പിടിച്ച യുവക്ക്, ഈ ടഫുള്ള അമ്മായിമ്മ, നമുക്കൊന്നും അറിയത്തില്ല ആ ദൈവത്തിന് എന്താ അങ്ങനെ ചെയ്യാൻ തോന്നിയത്. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ തോന്നിയതിൽ ഒരു പർപ്പസ് ഉണ്ട്, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായി. അതുകൊണ്ട് നാം ഇതിന്റെ അന്ന് പുറത്തുകേടാം. ഏത് ഒന്നിയിൽ അമ്മായിമ്മയെ ശരിയാക്കാൻ അല്ലെങ്കിൽ മരുമകളെ ശരിയാക്കാനുള്ള നമ്മുടെ ഈ തീയമ്പുകളും നമ്മൾ ഇതിൽ നിന്നും നമുക്ക് സുഖവുമായി വ്യക്തമായി യാതൊരു അലസോരവും ഇല്ലാതെ എല്ലാ പ്രശ്നത്തിനും അന്നേരം അന്നേരം ഉത്തരം കിട്ടത്തക്ക വണ്ണം ഒരു ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് നാം കണ്ടെത്തുന്ന എല്ലാ കൺക്ലൂഷനുകളും അവസാനം ദർശനമായിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് മുകളിലത്തെ വാക്യം നമുക്ക് പ്രധാന വാക്യമാകുന്നത്. 11-ാമത്തെ വാക്യം നമുക്ക് ഒരു വാണിംഗ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. എന്താ? അന്ധകാരത്തിൽ ഒരുവൻ നടന്നാലും അവന്റെ ദൈവത്തിൽ ആശ്രയിച്ച് ചാരിക്കൊള്ളുക. ഫ്രൈസലോ, യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, പിന്നെയോ ദുഷ്ടന്റെ കയ്യിൽ നിന്നും കാത്തുകൊള്ളണം. നമ്മൾ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, സാധാരണ വിശ്വാസി വരാത്തവർ പ്രത്യേകിച്ച്, എങ്ങനെയും എന്നെ എടുത്തുകൊള്ളണം. വിശ്വാസി വന്ന ശേഷം നമ്മുടെ കഷ്ടങ്ങൾ തുടർമാനമായി നമ്മളെ പിടിക്കുമ്പോൾ നാം ഇതേ പ്രാർത്ഥന പ്രാർത്ഥിക്കും. പ്രത്യക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിലും കർത്താവെ എടുത്തുകൊള്ളണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ നീ വേഗം അങ്ങ് വന്നാ മതി. അതൊരു ആത്മീയ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ പ്രാർത്ഥന മറ്റേതിന്റെ പുതിയ ന്യൂ ടെസ്റ്റമെന്റ് വേഷമാണ്. ഏതാ? നീ എത്രയും വേഗം ഒന്ന് വന്നാ മതി. വന്നാമതി എന്ന് പറഞ്ഞാൽ ഈ പങ്കപ്പാടിൽ നിന്നും ഈ മനുഷ്യന്റെ ഇടയിൽ നിന്നും ഈ അമ്മായിമ്മയിൽ നിന്നും ഈ അമ്മായിപ്പിൽ നിന്നും ഈ ഭർത്താവിൽ നിന്നും ഒക്കെ ഞങ്ങളെ അങ്ങ് എടുത്തുകൊള്ളണമേ. പക്ഷെ വേദോസം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി അവിടെ ജീവിതകാലം മുഴുവനും ആ അവസ്ഥയിൽ കിടന്നാലും നിങ്ങൾ അയ്യം വിളിച്ച് കരഞ്ഞാലും നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുക്കത്തില്ല. അതുറപ്പാ, നിങ്ങളെ കർത്താവ് ലോകത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് മാത്രമേ എടുക്കത്തുള്ളൂ. ആ പാനപാത്രം മുഴുവനും നിങ്ങൾ തന്നെ കുടിച്ച് തീരുവോളും കർത്താവ് നിങ്ങളെ അവിടെ സൂക്ഷിക്കും. പക്ഷെ അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും, ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തരും. ആരും കാണത്തില്ല, സൗരന്മാർ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞത് നമ്മുടെ വേദന ഒരു പരിധിവരെ ദൈവമക്കൾക്ക് അറിയാം, അതിനപ്പുറം ഒന്നും ദൈവമക്കൾക്ക് അറിയാൻ പറ്റത്തില്ല. അത് അതേ കഷ്ടം സഹിച്ചവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അറിയത്തുള്ളൂ. യേശു ക്രിസ്തു ഗദസമനയ്ക്ക് തോട്ടത്തിന്റെ അകത്തോട്ട് കയറിയപ്പോൾ പ്രാണവേദനയിലായിരുന്നു, മരണഭയമായിരുന്നു. പ്രിയുള്ളവരെ, മരണത്തെക്കാൾ വില വേദനയുള്ളതാ മരണഭയം. ലോകത്തിന്റെ മുഴുവനും പാപത്തിന്റെ ആ കടും കറുത്ത ആ പാനപാത്രം, അതിലേക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ രണ്ടാമതാർക്കും നോക്കാൻ കഴിയത്തില്ല. അത് കുടിക്കാനായിട്ട് അകത്തോട്ട് താൻ തന്റെ മനസ്സിനെ വെച്ച് കയറുമ്പോൾ മൂന്ന് തന്റെ കൂടെ നടന്ന ചെറുപ്പക്കാരായ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ അവർക്കതൊന്നും മനസ്സിലായില്ല, അവർക്ക് യേശുവിന്റെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ യേശുവിന്റെ വേദന പറഞ്ഞാലും അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ വേദനയുണ്ട്. ഒരു പരിധി വരെ നിങ്ങളുടെ കൂട്ടു സഹോദരനും കൂട്ടു സഹോദരിക്കും ആ വേദന തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതെല്ലാം അറിയാവുന്നവന്റെ കയ്യിലേക്കാണ് യേശു അത് കൊടുത്തത്. അവൻ ഉത്തരം കിട്ടി. ദൈവം എത്ര സീരിയസ് ആയിട്ടാണ് അവന്റെ പ്രാർത്ഥന കേട്ടെന്നുള്ളതിന്റെ വ്യക്തമായ അടയാളം ഉടനെ തന്നെ അവനൊരു ദൂതനെ, മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതനെ അവനെ ബലപ്പെടുത്താനായിട്ട് ദൈവം അവനയച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, നിങ്ങൾ ലോകത്തിൽ നിന്നും എടുക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചാലും ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു വ്യക്തമായ ഉദ്ദേശമുള്ളത് കൊണ്ട് നിങ്ങൾ ആ പാനപാത്രം കുടിക്കുവാനും ആ പാനപാത്രം കുടിക്കുമ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവകൃപയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ കൂടെ നടക്കുന്ന പലർക്കും ആ വേദന അറിയില്ലായിരിക്കാം, പങ്കുവെക്കാം, കുഴപ്പമില്ല. പക്ഷെ ആത്യന്തികമായി നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാത്രം കർത്താവിനോട് പങ്കുവെക്കുന്നതിലാണ് യഥാർത്ഥമായ ജീവന്റെ രഹസ്യം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾ എടുക്കപ്പെടണം എന്ന് നിർബന്ധമില്ല. പ്രശ്നപരിഹാരത്തിനായിട്ട് ദുഷ്ടന്റെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ട് സഫറിങ്സിന്റെ പാതയിൽ ദൈവമക്കൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നം അവിടം കൊണ്ട് പരിഹരിക്കത്തില്ല, ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ആ പ്രശ്നങ്ങളിൽ കൂടെ തന്നെ ദൈവം നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളെ ജയാളിയാക്കുവാൻ ദൈവം വിശ്വസ്തം. മറ്റൊരു വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. സഭാപ്രസംഗയുടെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം. എന്റെ 1 മുതലുള്ള വാക്യം അറിയാവുന്നതാണ്, എല്ലാം വായിക്കണ്ട, എങ്കിലും ചില വാക്യങ്ങൾ വായിക്കും.
എല്ലാറ്റിനും ഒരു സമയമുണ്ട്.
എല്ലാറ്റിനും ഒരു സമയമുണ്ട്.
ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്.
യെസ്.
ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പരിപ്പാൻ ഒരു കാലം.
യെസ്.
കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യാനൊരു കാലം, കല്ല് പെറുക്കി കളയാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം.
താഴോട്ട് നിങ്ങൾ 10 വരെ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ കാര്യത്തെ അതിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക കാലമായിട്ടാണ് സഭാപ്രസംഗം പറയുന്നത്. ചിരിക്കുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, കല്ല് എടുത്ത് കളയുവാൻ ഒരു കാലം. ഈ തമ്മിൽ തമ്മിൽ പൊരുത്തമില്ലാത്ത ഈ ജീവിത പ്രതിഭാസത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്ന ശേഷം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സഭാപ്രസംഗി വളരെ മനോഹരമായിട്ടാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഈ വിരോധാഭാസം ഒരു സമയത്ത് കരയുന്നു, ഒരു സമയത്ത് ചിരിക്കുന്നു, ഒരു സമയത്ത് കല്ല് പെറുക്കി കളയേണ്ട ഗതികേട്, ഒരു സമയത്ത് കല്ല് കൂട്ടിവെക്കേണ്ട ഗതികേട്. ഈ വിരോധാഭാസമായ ഈ പ്രഹേളികയ്ക്ക് നടുവിൽ അതിനെ താഴേക്ക് കൊണ്ടുവന്ന ശേഷം സഭാപ്രസംഗി പറയുന്ന എന്താണ്? 11-ാമത്തെ വാക്യം,
അവൻ സകലവും അതാതിന്റെ സമയത്തും
യെസ്
ഭംഗിയായി ചെയ്തു.
ഹല്ലേലൂയ. അവൻ സകലവും അതതിന്റെ സമയത്ത്
ഭംഗിയായി ചെയ്യുന്നു. പ്രിയമുള്ളവരെ,
ചിരിക്കാനൊരു കാലം, കരയാനൊരു കാലം, ചുമട് ചുമക്കാനൊരു കാലം, ചുമടിറക്കുവാനൊരു കാലം, വിതയ്ക്കുവാനൊരു കാലം, കൊയ്യുവാനൊരു കാലം, ഈ കാലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച ശേഷം ഇതിന്റെ മുകളിൽ ദൈവത്തിന് ഒരു ഫുൾ കൺട്രോൾ ഉണ്ടെന്നാണ് സഭാപ്രസംഗി പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നിന്റെ കൈ കിട്ടിയിരിക്കുന്നത് കുറെ നാൾ നിന്നെ കരയിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അത് കരയാനുള്ള ഒരു കാലം. പക്ഷേ അത് അങ്ങനെ നിന്നെ കരഞ്ഞു വിടാനുള്ള ഒരു കാലമല്ല, അത് അതതിന്റെ സമയത്ത് അതതിന്റെ ഭംഗിയോടെ കർത്താവ് സകലവും
ചെയ്യുക.
ഫുൾ കൺട്രോൾ, ദൈവത്തിന് അതിന്റെ മുകളിൽ ഒരു കൺട്രോൾ. ഒരുപക്ഷെ ഈ 11-ാം വാക്യം ഇല്ലായിരുന്നെങ്കിൽ ഈ 10 വരെയുള്ള വാക്യം നമ്മളെ സംബന്ധിച്ച് യാതൊരു സന്തോഷം തരുന്ന വാക്യം. പക്ഷെ 11-ാമത്തെ വാക്യം എന്നെ സംബന്ധിച്ച് വളരെ യുണീക്കായ ഒരു വാക്യം. നമ്മുടെ ജീവിതത്തിന്റെ ഈ നിലയിലുള്ള സകല വിരോധാഭാസങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് അവൻ സകലതും അതിന്റെ സമയത്ത് വളരെ ഭംഗിയായിട്ട് വ്യക്തമായി കർത്താവ് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് ഏത് അവസ്ഥയാണെങ്കിലും ആ കാലം ഒരു വേദനയുടെ കാലമായിരിക്കാം, ആ കാലം ഒരു രോഗത്തിന്റെ കാലമായിരിക്കാം, ആ കാലം ഒരു സാമ്പത്തിക നഷ്ടത്തിന്റെ കാലമായിരിക്കാം, കൈവിടപ്പെടലിന്റെ കാലമായിരിക്കാം. പക്ഷെ ആ കാലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഏതോസം പറയുന്നു സകലവും അതതിന്റെ സമയത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം ഇത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇത് ചോദ്യത്തിന്റെ ഉത്തരങ്ങളല്ല, ഇത് അവന്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ആശ്വാസങ്ങളാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ വേദോത്സവത്തിലെ ഒത്തിരി ദൈവദാസന്മാരുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നു പോകാത്ത ജീവിതമായിട്ട് തോന്നാറ്. ഒരു ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിൽ പത്രോസിനെ കർത്താവ് റീസ്റ്റോർ ചെയ്യുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇവയേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ ചോദ്യം, നീ എല്ലാത്തിലുപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ആ വാക്യം അറിയാം, പക്ഷെ ആ വാക്യത്തിലേക്കല്ല ഞാൻ വരുന്നില്ല. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പത്രോസിനോട് പറയുന്ന വാക്യമാണ് വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്നത്, നീ ഇവയേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പത്രോസ്, ഞാൻ നിന്നെ ഇവയേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നു. ലോകത്തിലുള്ള മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യന് കർത്താവ് തൊട്ടടുത്ത വാക്യത്തിൽ കൊടുക്കുന്ന വാഗ്ദാനം എന്താണെന്നറിയോ? ഒരു മരണമാണ്, ക്രൂശ് മരണം. നാം സാധാരണഗതിയിൽ കേൾക്കാറുള്ളത് എല്ലാത്തിനുപരി നീ കർത്താവിനെ സ്നേഹിച്ചാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ പത്രോസിന് എല്ലാത്തിലുപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് വന്നപ്പോൾ പത്രോസിന് ദൈവം കൊടുത്ത വാഗ്ദത്തം വലിയ ശുശ്രൂഷ അവന് ദൈവം കൊടുത്തു. പക്ഷെ അവന് പ്രോമിസ് ചെയ്തത് എന്താണെന്നറിയോ? നീ വലുതാകുമ്പോൾ മറ്റൊരുവൻ നിന്റെ അരയ്ക്ക് കെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. ഈ വിധം തന്റെ മരണത്തിലൂടെ അവൻ ദൈവത്തെ
മഹത്വപ്പെടുത്തും.
അപ്പൊ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് എല്ലാറ്റും ഉപരിയായി സ്നേഹിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തെ കർത്താവ് സെറ്റിൽ ചെയ്തത് ഒരു മരണത്തിലൂടെ. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മരണം ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ പൂർണ്ണമായിട്ട് പ്രസാദിപ്പിക്കാനും കൊണ്ടുണ്ടായ മരണമാണ്. നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് നിങ്ങളുടെ മുഴു ജീവിതവും കർത്താവിനായി അർപ്പിക്കുമ്പോഴും കർത്താവ് ഈ മരണം പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. അവന്റെ പാതയിൽ ആ കുരിശ് മരണം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രിയമുള്ളവരെ, ഹൃദയം സെറ്റിൽ ചെയ്യുക. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും അതതിന്റെ സമയത്ത് ഭംഗിയായി ഓരോ കാര്യങ്ങളും നിർവഹിക്കാനുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. നിങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവിനെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ വഴിയിൽ നിന്നുള്ള കുരിശുകൾ കർത്താവ് എടുത്തു കളയണം നിർബന്ധമില്ല. ആ കുരിശ് അവിടെ തന്നെ കാണും. പത്രോസിന്റെ കുരിശ് മാറിയില്ല. പത്രോസ് ആത്മാക്കളെ നേടി, പത്രോസ് അവസ്ഥാപിച്ചു, പത്രോസ് പ്രസംഗിച്ചു, പത്രോസ് ലേഖനമെഴുതി. ഇതുകൊണ്ടൊന്നും ആ മരണം കർത്താവ് മാറ്റിക്കളഞ്ഞില്ല. അത് അവൻ അങ്ങനെ തന്നെ മരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതമായിരുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നം അവിടെയല്ല. നമ്മുടെ പ്രശ്നം കിടക്കുന്നത് പത്രോസിന്റെ പ്രശ്നത്തിൽ തന്നെ. നമ്മുടെ പ്രശ്നം കിടക്കുന്നത് പത്രോസിന്റെ പ്രശ്നം തന്നെയായിരുന്നു. തന്റെ മരണത്തെക്കാൾ പത്രോസിന്റെ പ്രശ്നം, എന്റെ മരണത്തിൽ ഈ വിധത്തിൽ എന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു കുരിശ് മരണമുണ്ട്, ഞാനൊരു കഷ്ടത്തിന്റെ പാതയിലൂടെ പോകേണ്ടി വരും, എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അവസാനം ഞാൻ ഒരു മരണത്തിലൂടെ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസിന്റെ മനസ്സിലെ ചോദ്യം മുഴുവനും എന്തായിരുന്നു? എന്തായിരുന്നു? എന്തായിരുന്നു പത്രോസിന്റെ ചോദ്യം? എന്തായിരുന്നു? അവരുടെയൊക്കെ കാര്യം യോഹന്നാന് ഇതുപോലെയുള്ള ഈ പോരാട്ടങ്ങൾ ഉണ്ടാവുമോ? പുള്ളിക്ക് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാവുമോ? അതോ അവന് സുഖമാണ്, അവന് കുഴപ്പമൊന്നും വരത്തില്ല? അവനും കൂടെ കുഴപ്പമുണ്ടെങ്കിൽ എന്റെ കുഴപ്പമല്ല അല്ലെ? ജീവിത കഴിഞ്ഞാഴ്ച അത് പറഞ്ഞാൽ തോന്നും. അവന് പ്രശ്നമില്ല എങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അവന് പ്രശ്നമില്ലാതിരിക്കുകയും എനിക്ക് മാത്രം ഈ പ്രശ്നം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇതെന്റെ മാത്രം. പലരെയും പിശാച് അവരുടെ ആത്മീയ ജീവിതത്തെ ബന്ധിച്ച് കളയുന്നത് ഈ വേദന, ഈ രോഗം നിനക്ക് മാത്രമേ ഉള്ളൂ. അതിനെ ആശുപത്രി ചെല്ലുമ്പോൾ അവർ പറയും 10,000 ഒരാൾക്ക് മാത്രം ഇതുള്ളെന്ന് പറയുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോ എന്നറിയോ, ഞാൻ ഇത്രയും കർത്താവിനെ സ്നേഹിച്ചിട്ട് 10,000 ഒരുവന്റെ ഈ രോഗം എനിക്ക് മാത്രമുള്ള ഈ അസുഖം. പക്ഷെ കർത്താവ് അവന് പറയുന്ന മറുപടി നമ്മുടെ എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരും ചുമക്കുന്ന വേദനയ്ക്കുള്ള മറുപടിയാണ്. കർത്താവ് എന്താണ് അവനോട് മറുപടി പറഞ്ഞത്?
ആമേൻ ആമേൻ ഞാൻ
20-ാമത്തെ വാക്യം.
പത്രോസ് തിരിഞ്ഞ് യേശു ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവെ ഇവൻ എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു.
ഇവന് എന്ത് സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു.
യേശു അവനോട് ഞാൻ വരുവോളും ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്?
എന്റെ ഇഷ്ടമാണ് ഓരോരുത്തരെ കുറിച്ചുമുള്ളത്. ഒരുപക്ഷെ യോഹന്നാന് ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുന്നില്ല. ദുരന്തം എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ അങ്ങനെ ഇരിക്കണം എന്നുള്ളത് എന്റെ ഹിതമാണെങ്കിൽ നിനക്കെന്ത്? പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരെ നോക്കിയിട്ട് അവർക്കിത് സംഭവിച്ചില്ലല്ലോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രം എന്തുകൊണ്ട് സംഭവിച്ചു? അവരുടെ വീട്ടിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല? അവരുടെ വീട്ടിൽ അത് അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത് എന്റെ ഇഷ്ടമാണെങ്കിൽ അതിൽ നിനക്കെന്ത്?
കർത്താവിന് പത്രോസിനോട് വേറെ മറുപടിയില്ല. എന്റെ ഇഷ്ടവാ അവൻ എങ്ങനെ ഇരിക്കണമെന്നും ഇങ്ങനെ ഇരിക്കണമെന്നും.
ഈ കാലവും ഈ സമയവും അവനാണ് ഭംഗിയായി നിനക്കാക്കി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തോടുള്ള കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹൃദ്യമായിട്ട് വേദോസത്തിൽ കാണാവുന്നൊരു കാഴ്ചയുണ്ട്. ഇതെല്ലാം ഭക്തന്മാരെ മറ്റൊരു തലത്തിലേക്ക്, കർത്താവിനോടുള്ള ആഴമായ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചില സങ്കീർത്തനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ സങ്കീർത്തനം, അതിൽ ദാവീദ് ഇതുപോലെ ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കുന്നുണ്ട്. 13-ാമത്തെ സങ്കീർത്തനം.
യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും.
എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഇതല്ല അവരുടെ ചോദ്യങ്ങൾ. അവരൊക്കെ പച്ചയായ മനുഷ്യരായിരുന്നു. 2-ാമത്തെ വാക്യം, എത്രത്തോളം ഞാനുണ്ട്. അവന്റെ ചോദ്യങ്ങളെല്ലാം ഹൗ ലോങ്, എത്രത്തോളം പോവേ, എത്രത്തോളം പോവേ, എത്രത്തോളം പോവേ. എനിക്കറിയില്ല ആ എത്ര കാലഘട്ടത്തിലൂടെയാണ് എത്രത്തോളം എന്ന ആ അവസ്ഥ പോയത്. പക്ഷെ അവസാനം സങ്കീർത്തനക്കാരനായ ദാവീദ് അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എനിക്ക് പറയുന്നത്, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ. God did not answer him. You have a lot of unanswered questions in your life and unsolved problems in your life. Solve ആകാത്ത ഒത്തിരി പ്രോബ്ലങ്ങളും ആൻസർ ചെയ്യപ്പെടാത്ത ഒത്തിരി ക്വസ്റ്റ്യൻസുകളും അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഒരു സങ്കീർത്തനത്തിലും ദൈവ ഉത്തരം പറയുന്നതായിട്ട് നാം കാണുന്നില്ല. പക്ഷെ അവർ ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ സമർപ്പിച്ചത്? ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാടും. അവന്റെ ഇപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കപ്പുറത്ത് ദൈവം അവനെ ഇത്രയും നാൾ കൊണ്ടുവന്ന ആ അത്ഭുത വഴികളെ അവൻ നോക്കിയിട്ട് അവൻ പറയുകയാണ്, ഞാൻ എന്റെ കർത്താവിന് പാടും, എന്റെ കർത്താവിന്റെ രക്ഷയിൽ ആനന്ദിക്കും. 13-ാം സങ്കീർത്തനത്തിൽ അവൻ ഒരു ഉത്തരം പോലും കിട്ടിയിട്ടില്ല, ഒരു ഉത്തരം പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഹബക്കൂക്കിൽ വാ, ഹബക്കൂക്കിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം.
ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും.
ഹബക്കൂക്കിന്റെ അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഹബക്കൂക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ എത്രത്തോളം യഹോവേ, എത്രത്തോളം യഹോവേ. 13-ാം വാക്യം 1-ാം
ദോഷം കണ്ടുകൂടാതെ വെള്ളം, നിർബല ഹൃദയദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും, ദുഷ്ടൻ തന്നിലും നീതിമാനവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇടജാതികളെ പോലെയും ആക്കുന്നത് എന്ത്?
ഇത് ഹബക്കൂക്കിന്റെ ചോദ്യങ്ങളാണ്. സങ്കീർത്തനക്കാരൻ ചോദിച്ചതുപോലെ തന്നെ ഹബക്കൂക്കിനും ഇതുപോലെ ചോദ്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഹബക്കൂക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹബക്കൂക്കിന്റെ ഒരു ചോദ്യത്തിനും ദൈവം മറുപടി കൊടുക്കുന്നില്ല. അവസാനം ഹബക്കൂക്ക് തന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 17-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്, അത്തിവൃക്ഷം തളിർക്കത്തില്ല. അപ്പൊ അത്തിവൃക്ഷം തളിർക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പക്ഷെ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല. തന്നോടുകൂടെ തുടർമാനമായി ആ പ്രശ്നം ഇങ്ങനെ പോരുക, തളിർക്കുന്നില്ല, തളിർക്കുന്ന ലക്ഷണവും കാണുന്നില്ല. ഒലിവുമരത്തിൽ പ്രയത്നം നിഷ്ഫലമായി, ഫലം കായ്ക്കാനുള്ള സാധ്യതയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നു. പക്ഷേ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും ഞാൻ യഹോവയിൽ
ആനന്ദിക്കും.
പ്രിയുള്ളവരെ, വായിച്ച് പരീക്ഷിച്ചൊരു വാക്യ. പക്ഷേ ഹബക്കൂക്ക് ഇത് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം നിങ്ങൾ ചിന്തിക്കണം. ഹബക്കൂക്കിന്റെ തുടർമാനമായ ജീവിതത്തിലെ ഈ അത്തിവൃക്ഷവും ഈ കൃഷിഫലവും ഈ കന്നുകാലികളും ഒന്നും തന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഒരു ഇഞ്ചു പോലും പ്രോസ്പർ ആകാതിരിക്കുമ്പോഴും അവൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ കിടന്ന് എത്ര ചത്താലും, ഞാൻ എത്ര ചോദ്യം ചോദിച്ചാലും, ഞാൻ എത്ര ദൈവത്തിന്റെ സിംഹാസനം പിടിച്ച് കുലുക്കിയാലും, എന്റെ ജീവിതം സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ യുണീക്കായ പദ്ധതിയിലൂടെ ഞാൻ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനെന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് നല്ലതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെല്ലാവരും അവരുടെ അവസാനത്തിലേക്ക് വന്നപ്പോൾ അവർ പറയുന്നത്, ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും, ഇതൊന്നും എന്നെ ടച്ച് ചെയ്തില്ല, ഈ അത്യവൃക്ഷം തളുക്കാതിരിക്കുന്നുള്ളത് എന്നെ ടച്ച് ചെയ്തില്ല, ഐ ആം അൺടച്ച്ഡ് ബൈ ദിസ് ഓൾ തിങ്സ്, എന്റെ ഈ അൺസോൾഡ് പ്രോബ്ലത്താൽ ഞാൻ ബാധിക്കപ്പെടത്തില്ല, ഞാൻ എന്റെ ഹോവിൽ എന്ത് ചെയ്യും, ആനന്ദിക്കും, എന്റെ രക്ഷയുടെ കർത്താവിൽ ഘോഷിച്ച് ആനന്ദിക്കും. ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് തന്ന രക്ഷ അത് മതി, അത് മതി. അവരെല്ലാവരും അവരുടെ ജീവിതത്തിന്റെ സന്തോഷം രക്ഷയുടെ പാനപാത്രം എടുത്തുയർത്തിക്കൊണ്ടാണ് മറ്റെല്ലാത്തിനെയും എല്ലാ വേദനകളെയും എല്ലാ സഫറിങ്സിനെയും മാറാതെ കിടന്ന എല്ലാ ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും അവർ തരണം ചെയ്തത് യേശുക്രിസ്തുവിന്റെ രക്ഷയിൽ നിരന്തരമായി സന്തോഷിച്ചുകൊണ്ടാണ് അവർ സെലിബ്രേറ്റ് ചെയ്യും. ഇനി യോഹന്നാൻ 1 യോഹന്നാന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒരു ജീവിതം മുഴുവനും ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അവസാനം എഴുതിയ ലേഖനത്തിലെ അതിപ്രധാനമായ ചില വാക്കുകൾ നമുക്ക് വായിക്കാം. അവരുടെ ജീവിതാവസാനം എങ്ങനെയാണ് അവർ അവസാനിപ്പിച്ചത്? ഉത്തരങ്ങൾ കിട്ടാതെ അവർ അവസാനിപ്പിച്ചെങ്കിലും അവരുടെ ഹൃദയത്തെ എത്രത്തോളം പ്രകാശിക്കപ്പെട്ടാണ് അവർ അവസാനിച്ചത് എന്ന് നമുക്ക് ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ അതിലെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി നമുക്ക് വായിക്കാം.
ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടും സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിശ്ചയതിനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്കും ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനെ നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു.
ഈ വാക്യം യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാന്റെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് കണ്ട് ജീവിതത്തിന്റെ എല്ലാ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ശേഷം യോഹന്നാൻ തന്റെ ജീവിതാവസാനം എഴുതുന്ന ഒരു ലേഖനമാണ്. അതിൽ യോഹന്നാൻ പറയുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, പൂർണ്ണ സന്തോഷമുള്ള ഒരു മനുഷ്യനായിട്ടാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. താനിത് എഴുതുമ്പോൾ തന്റെ പിന്നിലേക്ക് നോക്കിയിട്ട് തന്റെ ജീവിതത്തെ അതൃപ്തിയോടെയല്ല യോഹന്നാൻ കാണുന്നത്. യോഹന്നാൻ കടന്നുപോയ വേദനകളും കഷ്ടങ്ങളും എല്ലാം ഒന്നും നമുക്കറിയില്ല. പക്ഷെ 90-95 വയസ്സോളം ജീവിച്ചിരുന്ന യോഹന്നാന്റെ ജീവിതത്തിന്റെ എല്ലാ പരുക്കൻ അനുഭവങ്ങൾക്കും ശേഷം യോഹന്നാന്റെ ജീവിതം എങ്ങനെയായിരുന്നു? സന്തോഷം പൂർണ്ണമായിരുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. എങ്ങനെയാണ് യോഹന്നാന്റെ സന്തോഷം പൂർണ്ണമായെന്ന് ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യ മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടത്. എനിക്ക് ആ വാക്യം വളരെ സന്തോഷമായിട്ട് തോന്നി. ആദ്യ മുതൽ ഉള്ളത്, അതിന്റെ ഇടയ്ക്ക് ഒരു വാക്യത്തിന്റെ അകത്തും ഒരു ഭൗതിക കാര്യങ്ങളും കടന്നു വരുന്നില്ല, ഒരു മെറ്റീരിയൽ തിങ്സും കടന്നു വരുന്നില്ല. പണം അവിടെ വരുന്നില്ല, ആരോഗ്യം അവിടെ വരുന്നില്ല, മറ്റ് വസ്തുവകകളൊന്നും ഈ രണ്ടോ മൂന്നോ വാക്യത്തിൽ വരുന്നില്ല. അതിന്റെ അകത്ത് വരുന്നത് മുഴുവൻ എന്ത് കാര്യങ്ങളാ? ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ? ഞങ്ങൾ തൊട്ട ജീവന്റെ വചനം, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ സാക്ഷീകരിച്ചത്, പിതാവിനോടുകൂടി ഇരുന്ന് ഞങ്ങൾക്ക്. ഇതിലൊന്നും തന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കുവാൻ തനിക്ക് ഈ ഭൂമിയിൽ ഒരു കാര്യം എഴുതിയിട്ടില്ല. പക്ഷെ താൻ തുടങ്ങിയത് എന്തിലാന്നറിയോ? ആദ്യം മുതലുള്ളത്. അപ്പോൾ ആദ്യം മുതലുള്ളതിന് മാത്രമേ യോഹന്നാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ? പൂർണ്ണ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം ആദ്യം മുതൽ ഉള്ളതിന് ഇടയ്ക്ക് അതിനുശേഷം മതിരുന്ന ഒന്നിനും നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കാനായിട്ട് കഴിയത്തില്ല. പണം ആദ്യം മുതലുള്ളതല്ല, പണം സൃഷ്ടിച്ച ശേഷമുള്ളതാണ്. ആരോഗ്യം ആദ്യം മുതലുള്ളതല്ല, വസ്തുവകകൾ ആദ്യം മുതലുള്ളതല്ല, ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ ആദ്യം മുതലുള്ളതല്ല. ആദ്യം മുതലുള്ള ഒന്നും ആ ലിസ്റ്റിൽ യോഹന്നാന്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് അവൻ കണ്ടെത്തിയില്ല. ആദ്യം മുതലുള്ളത് കർത്താവ് മാത്രമാണ്. ആദ്യം മുതലുള്ളതിന് മാത്രമേ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സന്തോഷം പൂർണ്ണമാക്കിയത് ആദിക്ക് ശേഷം ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവകകളും അല്ല, ആദി മാത്രമുള്ള അന്ന് തൊട്ടേ ഉണ്ടായിരുന്ന അവന്റെ കർത്താവ് മാത്രമാണ് അവന്റെ ഹൃദയത്തിന്റെ സന്തോഷം. ഈ ഭക്തന്മാരെല്ലാം അവരുടെ ജീവിതാവസാനമാണ് യഥാർത്ഥ ആരാധനയായി തീരുന്നത്. അവരുടെ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ കിടക്കുമ്പോഴും അവർ അബ്സലൂട്ട്ലി വർഷിപ്പേഴ്സ് ആയിട്ട് മാറും. ഇനി സങ്കീർത്തനത്തിലെ 77-ാമത്തെ സങ്കീർത്തനം, സോറി, അതിന് 66-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ വിവരിച്ചു പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന് 10 മുതലുള്ള വാക്ക്.
ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി.
ശ്രദ്ധിക്കുക, വെള്ളി ഊതി കഴിക്കും പോലെ. അപ്പം ഇവരെ എഴുതാ തിട്ടിട്ടുണ്ട്. എന്തിനാ തിട്ടിട്ടുണ്ട്? തീക്കാ തിട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് തീയും. രണ്ട്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. അപ്പൊ സങ്കീർത്തനക്കാരൻ എന്തുണ്ട്? വലയുണ്ട്. അടുത്ത വാക്യം, ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ മുതുകത്ത് ഒരു ഭാരവും. 12-ാമത്തെ വാക്യം,
നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി.
തലമേൽ ആരുണ്ട്? ഒത്തിരി മനുഷ്യർ കയറി ഇരിപ്പുണ്ട്. അടുത്തത്,
ഞങ്ങൾ തീയിലും തീയ് വെള്ളത്തിലും
വെള്ളം
കടക്കേണ്ടി വന്നു.
അപ്പൊ സങ്കീർത്തനക്കാരന്റെ ദിനചര്യ, ഡെയിലി തന്റെ ലൈഫിലുള്ള സാധനങ്ങളുടെ പേരെന്തൊക്കെയാ? വല, വല എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന വലയല്ല കേട്ടോ, തന്നെ ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാത്ത വലകൾ. മനുഷ്യരൊക്കെ തന്റെ തലമേല് എവിടെ ചെന്നാലും ഒരു പ്രശ്നവും ഇല്ല, അവസാനം ആരെങ്കിലും തന്റെ തലയിൽ കയറി വഴക്ക് പിടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചപ്പോ നമ്മളവിടെ നിശബ്ദമായിട്ട് ചുമ്മാ നിന്നപ്പോഴും ഇയാൾ തന്നെ അവിടെ ചുമ്മാ നിൽക്കുന്നത് എന്ന് ചോദിച്ചെങ്കിലും ഒരുത്തം തല കയറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും അങ്ങനെയൊക്കെ ഒത്തിരി തീരുമാനം ആരോടും വഴക്ക് പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒഫൻഡഡ് ആകത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ മാറി ഒരു തൂണയിലൊക്കെ ചാരി നിന്നാലും ആരെങ്കിലും ഒക്കെ നമ്മളെ തോന്നും. അപ്പൊ സങ്കീർത്തനക്കാരന്റെ പരിശോധന ലിസ്റ്റിന്റെ വല നമ്മൾ ഈ പറയത്തില്ലേ, മറ്റേ റൌഡികളുടെ ഒക്കെ കത്തി കടാര ചുറ്റിക എന്നൊക്കെ പറഞ്ഞപോലെ ഇദ്ദേഹത്തിനെതിരെ ദൈവം വെച്ചിരിക്കുന്ന സാധനങ്ങളാ വല. തല മനുഷ്യൻ, മുതുകത്ത് വലിയ ഭാരം, തീയ്യ, വെള്ളം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്ഥിരമുള്ള വല്ലപ്പോഴും ഉള്ള സംഭവമല്ല, സ്ഥിരമുള്ള. പക്ഷെ അതിന്റെ 13-ാമത്തെ വാക്യം, സോറി, അതിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അവസാനം, എങ്കിലും സൗരവരെ ഞാൻ ഇന്നൊരു വലിയ വെളിപ്പാടൊന്നുമല്ല നിങ്ങളോട് പറഞ്ഞു, സാധാരണ കാര്യമാണ് പറയുന്നത്, ചേർത്തണക്കി പറയുന്നേ ഉള്ളൂ. ഇതല്ല, ഈ വലയും മുതുകത്തിരിക്കുന്ന ഈ ആൾക്കാരും ഭാരവും വെള്ളവും ഇതെല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുവന്നു ഈ ഭക്തനെ? എങ്കിലും നീ ഞങ്ങളെ എങ്ങനെ എന്ത് ചെയ്തു? സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് സമൃദ്ധിയാ? മുതുകത്തൊരുത്തിരിക്കുമ്പോൾ എന്താ സമൃദ്ധി? വലയ്ക്കകത്ത് കിടക്കുമ്പോഴും എന്താ സമൃദ്ധി? ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം? എവിടെ വലതിരിക്കണം? എവിടെ ഒരാളെ മുതുകത്തിരുത്തണം? എവിടെ ഒരുത്തിനെ തീയിൽ കൊണ്ടിടണം? എവിടെ നിനക്ക് വെള്ളം വർദ്ധിപ്പിക്കണം എന്ന് ദൈവത്തിനറിയാം. അത് നിന്റെ ജീവിതത്തിൽ ആത്മീയ സമൃദ്ധിയെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ പാഠ്യപദ്ധതിയാണ്. നാം ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സാധാരണഗതി നമ്മൾ ദൈവദാസന്മാരോട് സംസാരിക്കുമ്പോൾ പറയുന്ന, നിങ്ങളൊരു പക്ഷെ ഉദാഹരണം കേട്ടിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഈ ചർച്ച പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വീടിന്റെ പുറകിലുള്ള വലിയ പാറ തള്ളുവാൻ ദൈവം ഭക്തനായ മനുഷ്യനോട് പറഞ്ഞപ്പോൾ എല്ലാം സിൻസിയർ ആയിട്ട് കേൾക്കുന്ന മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, ദൈവത്തോട് മറുചോദ്യം ചോദിക്കാതെ അവൻ നിശബ്ദമായി നിന്ന് എല്ലാ ദിവസവും പാറ തള്ളി. ദൈവം അവനോട് പറഞ്ഞു, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി, നീ രാവിലെയും വൈകിട്ടും പാറ തള്ളണം, നിശബ്ദമായി പാറ തള്ളി, മണിക്കൂറുകളോളം പാറ തള്ളി. നിങ്ങൾക്കറിയാവല്ലോ, നിങ്ങളുടെ വീടിന്റെ പുറകിൽ ഇതുപോലൊരു വലിയ പാറ നിങ്ങളെ തള്ളുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നാട്ടുകാരല്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് വിളിക്കും? വട്ടൻ എന്ന് വിളിക്കും. ഭാര്യ ചിലപ്പോ ഡൈവോഴ്സ് ചെയ്യാൻ പോലും സാധ്യമാകും അല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്ന യോഗത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇയാൾ വല്ല പേപ്പർ കടിച്ചോന്ന് അറിയത്തില്ല. ഈയിടെയായിട്ട് ആര് പറഞ്ഞാലും കേക്കത്തില്ല, ഈ പാറയെ തള്ളി പിടിച്ചോണ്ട് നിൽക്കുക. അത് കട്ടക്കാപ്പ് പിടിച്ചിട്ട് 3 മണി തൊട്ട് 7 മണി വരെ ഒരാൾ പാറയെ തള്ളി നിൽക്കുക എന്ന് വിചാരിക്കും. ഇതൊരു കഥയാ. ആ മനുഷ്യൻ അതൊന്നും കേട്ടില്ല പ്രിയമുള്ളവർ. അദ്ദേഹം ദൈവത്തെ ചോദ്യം ചെയ്തില്ല, നിഷ്കളങ്കമായി അദ്ദേഹം ആ പാറ തള്ളി. എന്റെ വീട്ടിൽ പുറകെ നിൽക്കുന്ന ഈ പാറയുള്ള മല ജീവിതകാലം തള്ളിയാലും നീങ്ങി പോകത്തില്ല, എങ്കിലും ദൈവമാണല്ലോ പറഞ്ഞത്. അതിന്റെ അകത്തൊരു അർത്ഥം, തള്ളി കുടിച്ചു 10 വർഷം തള്ളി. എത്ര വർഷം? 10 വർഷം, രാവിലെ വൈകിട്ട്. ഇതിനോടകം ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ അവരുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ തള്ളിക്കളഞ്ഞു, മനുഷ്യനായിട്ട് അവർ അംഗീകരിക്കാതെ. അത്രയും നാളും അദ്ദേഹത്തിന് ദൈവത്തോട് ചോദ്യങ്ങളില്ലായിരുന്നു. പക്ഷെ 11-ാമത്തെ വർഷം ആദ്യത്തെ ദിവസം വീണ്ടും തള്ളാൻ വന്നപ്പോ ദൈവം പറഞ്ഞു, നീ ഇനി തള്ളണ്ട. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പൊ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു, ദൈവം ഇത്രയും നാള് 10 വർഷം ഞാൻ കഷ്ടപ്പെട്ട്, ഇതിന്റെ പേര് ഭാര്യ, അളിയൻ, അമ്മായിപ്പം, വീണ്ടപ്പെട്ടവരെല്ലാവരും എന്നെ നിന്ദിച്ചു, നാട്ടുകാരും നിന്ദിച്ചു, ഞാൻ ഈ 10 വർഷം തള്ളിപ്പിടിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല, നീ എന്തിനാണ് പിന്നെ ഈ പാറ തള്ളാൻ എന്നോട് ആവശ്യപ്പെട്ടത്? അപ്പോഴാണ് ചോദ്യം. ഇപ്പൊ ദൈവം അവനോട് പറഞ്ഞത്, നീ 10 വർഷം തള്ളിയെങ്കിലും പാറ മാറിയില്ല, പക്ഷെ നിന്റെ ശരീരത്തിൽ എന്ത് വന്നു? സമൃദ്ധി വന്നു. നിന്റെ ശരീരത്തിൽ സമൃദ്ധി വന്നു. നീ തള്ളാൻ വന്നപ്പോ നിന്റെ കാലിൽ മസിലില്ലായിരുന്നു, അളന്നു നോക്കിയാൽ 12 ഇഞ്ചേ ഉള്ളായിരുന്നു, ഇപ്പോൾ കാലിൽ മസിലാ. കാരണം നീ തള്ളിപ്പിടിച്ച് നിന്ന സമയം മുഴുവനും നിന്റെ കാലെങ്ങനെയുള്ളതായി, കാൽ എക്സർസൈസ് ചെയ്യപ്പെട്ടു, നിന്റെ ചെസ്റ്റിന്റെ വീതി കൂടി, നിന്റെ കൈയുടെ മസിൽസ് വർദ്ധിച്ചു, നിന്റെ വിരലുകളൊക്കെ ശക്തിപ്പെട്ടു, നിന്റെ കൈയെ വളരെ സോഫ്റ്റ് ആയിരുന്നു, അത് തഴമ്പുള്ളതായി തീർന്നു. പാറ മാറാനല്ല ഞാൻ ആഗ്രഹിച്ചത്, നിന്നിൽ ഒരു സമൃദ്ധി കൊണ്ടുവരാനാണ് ഈ പാറയെ ഞാൻ അവിടെ വെച്ചത്. ദൈവമക്കളെ, ഒരു ഭക്തന്റെ ജീവിതത്തിലെ അവൻ പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ കൂടെ നടക്കുമ്പോഴും, ഒരു കാരണവുമില്ലാതെ അവൻ ചില മലകളെ തള്ളുമ്പോഴും, ഒരു കാരണവുമില്ലാതെ ചിലരെ നിന്റെ മുതുകത്തിരുത്തുമ്പോഴും, അത് നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വെച്ച പദ്ധതിയാണ്. എല്ലാത്തിനും ഒരു കാലം, അവൻ ഭംഗിയോടെ അതതിന്റെ സമയത്ത് സകലതും ചെയ്യുന്ന ദൈവമാണ്. നിങ്ങളിൽ ആത്മീയ സമൃദ്ധി കൊണ്ടുവരാൻ കർത്താവിന് ആരേ വേണം? ആരമ്മായ്മയാകണം? ആര് നിന്റെ ബോസ് ആകണം? ആര് നിന്റെ ജീവിത പന്താവിൽ കൂടെ കൂടെ നിന്നെ വരയിലകപ്പെടുത്തണമെന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാമെങ്കിൽ, ഹല്ലേലൂയ, അടുത്ത വാക്യം ആരാധനയായിട്ട് മാറുക. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. ഈ ആലയത്തിലേക്ക് വരുമ്പോൾ മുതുകത്താരുണ്ട്? മറ്റവന്മാരുണ്ടോ? അവരാരും ഇറങ്ങിപ്പോയിട്ടില്ല, മുതുകത്തവരുണ്ട്. മുതുകത്ത് ആലയത്തിലേക്ക് വരുമ്പോൾ ഇല്ല, പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ മുതുകത്ത് കയറാനവരവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഹോമയാകും കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തും. എല്ലാ ട്രയൽസിലൂടെ പോയ എല്ലാരും ശ്രദ്ധിച്ചോ, വർഷിപ്പിലേക്ക് അവസാനിച്ചു, വർഷിപ്പിലേക്ക് അവസാനിച്ചു. പ്രൈസ് ദ ലോർഡ്. അത് അവരുടെ ജീവിതം കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ അവർ ആഴത്തിൽ അനുഭവിച്ചൊരു സമൃദ്ധി ഉണ്ട്. ദൈവസ്നേഹത്തിന്റെ സമൃദ്ധി, ദൈവകൃപയുടെ സമൃദ്ധി, ദൈവ നടത്തിപ്പിന്റെ സമൃദ്ധി, ഓ ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായി നിൽപ്പാൻ ലഭിച്ച ഭാഗത്തിന്റെ ഒരു സമൃദ്ധി. കർത്താവിന്റെ വേലിൽ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കുന്ന ഘടകം എന്നാണെന്നറിയോ, ഞാൻ എത്ര പേരെ രക്ഷിക്കപ്പെടുത്തിയെന്നോ, എത്ര പേരെ കർത്താവ് നിലനിർത്തിയെന്നോ ഉള്ളതൊന്നുമല്ല. യെസ്, അതിനൊക്കെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കാതിരിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കണം. അതിൽ എന്നെ പ്രധാനമായിട്ട് ബലപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മഹാദൈവത്തിന്റെ ആ വേലയുടെ ഒരു കൂട്ടുവേലക്കാരനായി അവന്റെ കൂടെ നിൽപ്പാനുള്ള ഒരു ഭാഗ്യം. ശ്രീശലം, നമുക്ക് സിമ്പിളായിട്ട് അറിയാം അല്ലെ, നമ്മുടെ വീട്ടിൽ ഒരു വലിയ മേശ പിടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒന്നര വയസ്സുകാരനെ കുട്ടി അതേ പിടിക്കുമ്പോൾ അവനുണ്ടാകുന്ന വികാരവും ആനന്ദവും, അവൻ പൊക്കുന്നില്ല പക്ഷെ അറ്റത്ത് പിടിക്കുന്നു, അവനെ അറ്റത്ത് എന്ത് പിടിപ്പിക്കുന്നു, അവന്റെ അപ്പൻ പിടിപ്പിക്കുന്നു. എന്തിനപ്പൻ അത് പിടിപ്പിക്കുന്നറിയോ, ഇതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ദൈവത്തിലുള്ള ഒരു പ്രത്യേക സന്തോഷം, നാം ചെയ്യുന്ന കാര്യങ്ങളുടെ എക്സൈറ്റ്മെന്റ് നമ്മുടെ ഹൃദയത്തിൽ ഇട്ടേച്ചു പോകുന്നവനാണ് ദൈവം. ഞാനും ഇവിടെയുള്ള ഒന്ന് രണ്ട് സഹോദരന്മാരോട് ഒരുമിച്ച് വേല ചെയ്യുകയാണെങ്കിൽ, നല്ല ഫലമുണ്ടെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ്, അതിന്റെ അവകാശം ഞങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും സാക്ഷ്യം പറയുമ്പോൾ. പക്ഷെ കർത്താവിനുള്ളൊരു ഗുണം, കർത്താവ് ആണിത് മുത്ത ചെയ്യുന്നെങ്കിലും കർത്താവ് അതിന്റെ സന്തോഷം നമുക്ക് വിട്ടുതരിക. പ്രീസലോ, അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. മോറിയായിൽ അബ്രഹാമിന് ആട്ടുകുട്ടിയെ കൊടുത്താരാ, ആരാ, ദൈവം കൊടുത്ത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എക്സൈറ്റ്മെന്റ് മൊത്തം ആർക്കാ? പ്രീസലോ, രക്ഷക്കുള്ളത് മുഴുവനും ചെയ്തതാരാ? കർത്താവ. ഇപ്പോൾ ഈ ആരാധനാലയത്തിൽ അത് പറഞ്ഞ് ആരാധിച്ച് അതിന്റെ എക്സൈറ്റ്മെന്റ് അനുഭവിക്കുന്ന ആരാ? നിങ്ങളാ. പ്രീസലോ, ദൈവത്തിന് പ്രിയമുള്ളവര്, ആ വേലയുടെ ഒരു കൂട്ടുവേലക്കാരനെ, അതിന്റെ ഭാഗമായി മഹാദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു കൂടെ നിന്ന് നീയും കൂടെ വന്നാൽ ഈ കാര്യം നടക്കത്തോ എന്ന് പറഞ്ഞ് എന്നെയും കൂടെ ചേർത്ത് നിർത്തി ഇത് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ മനസ്സിലാണ് എന്റെ ശുശ്രൂഷയുടെ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത് പ്രധാനമായിട്ട്. കാരണം ആത്മാക്കളെ വിടുവിക്കപ്പെടാൻ ഒരു കാലം ഞാൻ എന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ അഞ്ചു വർഷം അഞ്ചു വർഷം അല്ല പത്ത് വർഷം രൂപാഞ്ചലിച്ചായിരുന്നു. ചെരുവതോറും നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, വീടുതോറും കയറി ഇറങ്ങി നടക്കുമായിരുന്നു, കവലകളിൽ ആരുമില്ലാതിരിക്കുമ്പോൾ പരസ്യമായി പ്രസംഗിക്കുമായിരുന്നു. അന്ന് എന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ള ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ആ സമയത്ത് ദൈവം ആത്മാക്കളെ തന്നിട്ടുണ്ട്. ഈ സീസണിൽ കർത്താവ് എന്നെ ആത്മാക്കളെ തന്നല്ല തൃപ്തിപ്പെടുത്തുന്നു. അപ്പൊ ഇതിനൊരു കാലമുണ്ടായിരുന്നു, എനിക്ക് ആത്മാക്കളെ നേടാൻ എനിക്കൊരു കാലമുണ്ടായിരുന്നു, സുവിശേഷം പറയാനായിട്ടൊരു കാലമുണ്ടായിരുന്നു, ഒന്നും നോക്കാതെ ജീവിക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു രീതിയിൽ ആ ദൈവം എന്നെ കൊണ്ടുവന്ന് ആ കാലം ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. ഈ കാലത്ത് ദൈവം എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നത് ഇപ്പോഴും ആ മേശയുടെ അറ്റത്ത് പിടിപ്പാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയുള്ളൊരു സുവിശേഷകരുടെ സന്തോഷം എന്ന് പറയുന്നത് എത്ര പേർ കൈവക്കി എന്ന് പറയുന്നതല്ല, മഹാദൈവത്തിന്റെ കൂടെ ഒരു കൂട്ടുവേലക്കാരനായി നിൽപ്പാനുള്ള അത്ഭുതകരമായ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രീസലോ, ഇത് ഒരു സമൃദ്ധിയ. ഒരു ഭാഗം കൂടെ പറഞ്ഞ ശേഷം ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. ക്രിസ്തീയ ഗോളത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ് ഫാനി ക്രോസ്. നമ്മൾ പല പ്രാവശ്യം ഫാനി ക്രോസ്ബിയുടെ ബയോഗ്രഫിയൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഫാനി ക്രോസ്ബിയുടെ പാട്ടുകളെല്ലാം വായിക്കുക. നിങ്ങൾക്കറിയാം 1820 ഫാനി ക്രോസ്ബി ജനിക്കുന്നത്, 1915 ഫാനി ക്രോസ്ബി മരിക്കുന്നത്. ന്യൂയോർക്കിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ജനിച്ച് ആറാമത്തെ ആഴ്ചയിൽ തന്നെ കയ്യബദ്ധത്തിൽ കൊടുത്ത മെഡിസിൻ തെറ്റിപ്പോയതുകൊണ്ട് അവൾ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത തന്തയായി മാറി. ഫാനി ക്രോസ്ബി ജനിച്ച ശേഷം ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ അവൾ കാഴ്ചയുള്ളവളായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് കാഴ്ചയില്ലാത്തവളായി. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഫാനി ക്രോസ്ബിയുടെ 95 വർഷത്തെ ജീവിതത്തിൽ അവൾ എത്ര ആഞ്ഞു കണ്ണു തുറന്നാലും അവളുടെ മുമ്പിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. മറ്റാരുടെയോ കൈപ്പഴ കൊണ്ടാണ് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടത്. പക്ഷെ 95 വർഷം ഒരു സ്ത്രീ കാഴ്ചയില്ലാതെ ജീവിക്കും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, കണ്ണ് കാണാൻ മേലെ 25 വയസ്സാകുമ്പോൾ അവരെ എടുത്താൽ കണ്ണ് കാണാൻ മേലാത്ത ഒരാൾക്ക് ഇത്ര ആയുസ് എന്തിനാ കൊടുത്തത്? 95 ഇയേഴ്സ്. ഒന്ന് ചിന്തിക്കും പ്രിയുള്ളവർ, 95 വർഷം ഏത് സമയത്ത് അവൾ അവിടെ കണ്ണ് വലിച്ചു പിടിച്ചാലും ഫാനി ക്രോസ്ബിയുടെ മുമ്പിൽ ഇരുട്ട് മാത്രമുള്ളൂ. അവൾ വെളിച്ചം കണ്ടിട്ടില്ല. പക്ഷെ 8000 പാട്ടുകളും 2000 സെക്യുലർ പോയവും എഴുതിയ ഫാനി ക്രോസ്ബിയുടെ ഏറ്റവും അതിവിശിഷ്ടമായ പാട്ടുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ കൂടെ വായിച്ചു, കുറെ നേരെ ഇരുന്ന് വായിച്ചു. പുറമേ ഉള്ള രണ്ട് കണ്ണും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ അകത്തെ വെളിച്ചം ഞാൻ കണ്ടത് ആ സ്ത്രീയുടെ പാട്ടുകൾക്കാണ്. ഹല്ലേലൂയ. അതിൽ ഒരു ഒരു പാട്ട് ഇറ്റ്സ് വണ്ടർഫുൾ സോങ്. ഞാനതിന്റെ പാട്ടുകളൊക്കെ ചില പാട്ടിന്റെ ട്യൂണൊന്നും അറിയത്തില്ല. ഞാൻ ആ ട്യൂൺ അന്വേഷിച്ച് യൂട്യൂബിലൊക്കെ പോയി, അവിടെ എല്ലാം ലിറിക്സാണ് കിടക്കുന്നത്. മറ്റു ചില പാട്ടുകൾക്കൊക്കെ അത് ആരൊക്കെ പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വളരെ ഫേമസ് ആയ ഒരു പാട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. അത് ഈ അവസ്ഥയിലാണ് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തത്. അവർ പാടുന്ന ഒരു പാട്ടുണ്ട്, ബ്ലസ്സഡ് അഷുറൻസ് ജീസസ് ഈസ്. 1879 ഫാനി ക്രോസ്ബിക്ക് 59 വയസ്സുള്ളപ്പോൾ എഴുതിയ പാട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. എല്ലാ വരികൾ അതിന്റെ ആദ്യത്തെ സ്റ്റാൻസായി ഫാനി ക്രോസ്ബി പറയുന്നുണ്ട്, പെർഫെക്റ്റ് സബ്മിഷൻ, പെർഫെക്റ്റ് ഡിലൈറ്റ്. ആരാ പാടുന്നറിയോ? ആരാ പാടുന്നത്? രണ്ട് കണ്ണും കാണാത്ത സ്ത്രീയാ പാടുന്നത്. പെർഫെക്റ്റ് സബ്മിഷൻ, പെർഫെക്റ്റ് ഡിലൈറ്റ്. പ്രൈസലോ. രണ്ടാമത്തെ സ്റ്റാൻസ് ആയി തുടങ്ങുന്നത്, പെർഫെക്റ്റ് സബ്മിഷൻ, ഓൾ ഈസ് അറ്റ് അറസ്റ്റ്. പ്രൈസലോ. ഇനി നിങ്ങൾ ഫാനി ക്രോസ്ബിയുടെ പുസ്തകം പോയി വായിക്കണം, പാട്ട് വായിക്കണം. ഓരോന്നും ഹൃദയത്തിൽ പുറത്തെ കണ്ണ് കാണാൻ മേലാതിരിക്കുമ്പോൾ അകത്തെ കണ്ണ് തുറക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ വെളിച്ചം അകക്കണ്ണുകൊണ്ട് 95 കണ്ട് ജീവിച്ച ഒരു സ്ത്രീ. ചോദിക്കാമായിരുന്നു, മറ്റൊരാളുടെ കൈപ്പട കൊണ്ട് എന്റെ കണ്ണ് കാണാൻ മേലാതായിപ്പോയി, ഈ ആയുസ് മുഴുവനും ഞാൻ ഇരുട്ടിൽ തപ്പി നടക്കണം. ദൈവമേ, വൈ, എന്തുകൊണ്ട്? അതിന്റെ മറുപടി ഫാനി ക്രോസ്ബി തന്നത് തന്റെ പാട്ടിലാണ്. യഹോവയുടെ മുമ്പാകെ സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഡിലൈറ്റ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ 8000 പാട്ട് ദൈവം അവരെ കൊണ്ട് പാടിപ്പിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മളൊരു 100 പ്രാവശ്യം പാടിയിട്ടുണ്ട്. എനിക്കതൊക്കെ ഇന്ന് ഒരു പുതിയൊരു നവ്യ ഗാനമാണ്. ദിസ് ഈസ് മൈ സ്റ്റോറി. ഏതാ എന്റെ സ്റ്റോറി? കണ്ണ് കാണാൻ മേലെന്നുള്ളതല്ല എന്റെ സ്റ്റോറി. എന്റെ സ്റ്റോറി എന്താ? ബ്ലഷഡ് അഷുറൻസ് ജീസസ് ഈസ് മൈ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തോട് ചേർന്ന് ഇന്ന് വരെ നീ വഹിക്കുന്ന മുഴുവനും വൈകല്യങ്ങളല്ല നിന്റെ സ്റ്റോറി. യുവർ സ്റ്റോറി ഈസ് ബ്ലഷഡ് അഷുറൻസ് ജീസസ് ഈസ് മൈ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ അവന്റെ കഥ എഴുതിയപ്പോൾ അവൻ എഴുതിയ കഥ അവളുടെ കഴുതയല്ല, അവൻ എഴുതിയ കഥ അവന്റെ കർത്താവ് അവനിൽ ചെയ്ത പ്രവൃത്തിയുടെ കഥയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വായിക്കൂ ഫാനി ക്രോസ്ബിയുടെ കണ്ണ് കാണാൻ മേലാത്തതിന്റെ കഥനം, ഫാനി ക്രോസ്ബിയുടെ ജീവിതത്തിന്റെ വിധിയായിട്ട് ഫാനി ക്രോസ്ബി തന്റെ ജീവിതത്തെ കാണുന്ന ഏതെങ്കിലും ഒരു പദപ്രയോഗം ഉണ്ടോ? ഒരു പദപ്രയോഗമില്ല. ഞാൻ ഫാനി ക്രോസ്ബി അല്ല ഉയർത്തുന്നത്, പക്ഷെ അവളുടെ ഉള്ളിലെ ഈ വലിയ വൈകല്യത്തെ അതിജീവിക്കാൻ അവൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണ തൃപ്തിയായിരുന്നു. ഹല്ലേലൂയ. This is my story. This is my song. നിങ്ങളോട് ചോദിച്ച് എന്താ നിങ്ങളുടെ സ്റ്റോറി? എന്റെ പൊന്നു ബ്രദർ, ഒന്നും പറയണ്ട. ആ 52 തെങ്ങിന്ന് വീണിട്ട് ഒരു കാല് ഒടിഞ്ഞു പോയതാ. അല്ലായിരുന്നെങ്കിൽ ഞാനുണ്ടല്ലോ, ഇവരെക്കാളും ഒക്കെ പറന്നു നിന്ന് സൂചിച്ചേട പോലെ ഇതാണ്. This is my story. Praise the Lord. Praise the Lord. ഈ പാട്ട് പാടുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു സ്ത്രീ ജീവിതം കൊടുത്തിട്ട് പാടിയതാ നമ്മൾ പാടുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്ന സ്റ്റോറികൾ എന്താ? ഏത് പാട്ടിന് ശേഷം നിങ്ങൾ അവസാനം പോയി സെൽഷമ്പതിയുടെ ഒരു ഒരു കൊമ്പിൽ പോയി ഇരിക്കത്തില്ലേ? ആ കൊമ്പ് ഏതാ? നീ മാത്രം അനുഭവിക്കുന്ന വേദനയുടെ കൊമ്പ്, നീ മാത്രം ചുമക്കുന്ന രോഗത്തിന്റെ കൊമ്പ്, അതേ കയറി ഇരിക്കുമ്പോൾ ഒരു സെൽഫ് സിമ്പതിയുടെ സുഖമുണ്ട്. ഇവിടെ പാടും ബ്ലസ്സഡ് അഷുറൻസ് ജീസസ് ഈസ് മൈ, പക്ഷെ ആശ്വാസം കിട്ടുന്നത് എന്റെ വേദന ഞാൻ മാത്രം അനുഭവിക്കുന്നു, എനിക്ക് മാത്രം ആരുമില്ല. ആ സെൽഫ് സിമ്പതിയുടെ കമ്പയർ കയറിയിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ ഒരിക്കലും ഫാനി ക്രോസ്ബി അവിടെ കയറിയിരുന്നില്ല. ഫാനി ക്രോസ്ബി പറഞ്ഞത്, അതല്ല എന്റെ സ്റ്റോറി, എന്റെ സ്റ്റോറി, എനിക്ക് ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. അവൻ എനിക്ക് എന്റേതാണെന്ന അതിന്റെ അഷുറൻസ് ആണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ വിചിത്രമായി തോന്നുന്നത് താഴെ തന്റെ സ്റ്റാൻസാകൾ ആരംഭിക്കുന്ന എന്റെ ചോദ്യങ്ങൾക്ക് എന്റെ ദൈവം മറുപടി തന്നില്ല. 3000 പാട്ടെങ്കിൽ എഴുതുമ്പോൾ കണ്ണു തുറപ്പിക്കാമായിരുന്നു ദൈവത്തിന്, ഇത്രയും ദൈവത്തെ സേവിച്ചതല്ലേ. പക്ഷെ കണ്ണു തുറന്നു കിട്ടിയില്ല. 5000 പാട്ട് എഴുതിയപ്പോഴും കണ്ണു തുറന്നു കിട്ടിയില്ല. 8000 പാട്ട് ഗോസ്പൽ സോങ്സ് എഴുതിയപ്പോഴും ദൈവം ഫാനി ക്രോസ്ബിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല. അവൾ അവളുടെ അന്ധകാരം, അവരുടെ പുറമെയുള്ള കണ്ണിന്റെ അന്ധകാരത്തോടെ മരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളുടെ ആയുസോളം ദൈർഘ്യമുണ്ടാവും സഹോദരന്മാരെ. ബട്ട് അവർ നമുക്കൊരു നല്ല വഴികാട്ടിയാണ്. അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത്, നിങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ അവരുടെ ജീവിതം നിങ്ങൾ മാതൃകയാക്കിക്കൊള്ളുവീ. പെർഫെക്റ്റ് സബ്മിഷൻ, ഉത്തരവില്ല, പെർഫെക്റ്റ് സബ്മിഷൻ. അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്, പെർഫെക്റ്റ് സബ്മിഷൻ. അൺസോൾവ്ഡ് പ്രോബ്ലം, പെർഫെക്റ്റ് സബ്മിഷൻ. ദാറ്റ് ഈസ് മൈ ഡിലൈറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യെസ്, ആന്തരിക കണ്ണ് തുറക്കണം. മറ്റൊരു പാട്ട് ഞാൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നില്ല. They tell me there is a wonderful land. അവരെന്നോട് പറഞ്ഞു, ഒരു മനോഹരമായ ദേശമുണ്ടെന്ന്. നോ ഐ ഹാസ് സീൻ നോ ഇയർ ഹാസ് ഹേർഡ് ഓ പ്രൈസ് ദി ലോർഡ് എന്റെ അവസാനത്തെ സ്റ്റാൻസയിലെ റിഫ്രെയിൻ അവരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ദേർ ഇസ് നോ ബീം കം ഫ്രം സൺ ആൻഡ് മൂൺ ആ സുന്ദര രാജ്യത്തിലേക്ക് സൂര്യനിൽ നിന്നൊരു കിരണം പോലും വരത്തില്ല ആ സുന്ദര രാജ്യത്തിലേക്ക് മൂണിൽ നിന്നും ഒരു കിരണം പോലും വരത്തില്ല ബട്ട് വൺ ഹു സിറ്റ് ഓൺ ദ ത്രോൺ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തന്നെ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആരാ എഴുതിയത് രണ്ട് കണ്ണും കാണാൻ വരാത്ത സ്ത്രീ ഹല്ലേലൂയ ഇതാണോ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് അതിനേക്കാൾ എത്രയോ ചെറിയ കഥകളെ പറയാറുള്ളത് അറിയോ വർഷിപ്പ ഇതിന്റെ നടുവിൽ നമുക്കൊരു ആരാധനക്കാരനായി നിൽക്കാൻ പറ്റും വല മുതുകത്ത് ഭാരം നീ തീയിൽ ഊതിക്കഴിക്കുന്ന പോലെ ഞങ്ങളെ ഊതിക്കഴിച്ചു ബട്ട് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു പ്രിയമുള്ളവരെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരി തള്ളുന്ന അത്രയും നീ തള്ളുന്നില്ല അവർ തള്ളുന്നതിനേക്കാൾ കൂടുതൽ നീ തള്ളുന്നുണ്ടായിരിക്കാം സഹോദര അവർക്കാർക്കും ഇല്ലാത്ത ഒരു പാറ തള്ളൽ നിനക്ക് കൂടുതലുണ്ട് പത്രോസിനെ പോലെ നീയും ചോദിക്കും അവർക്ക് എന്തുകൊണ്ടില്ല കർത്താവിനെ നിന്നോട് പറയാനുള്ളത് അവൻ എങ്ങനെ ഇരിക്കണമെന്നത് എന്റെ ഹിതമാണെങ്കിൽ നിനക്ക് എന്ത് നീ നിന്നെക്കുറിച്ചുള്ള ഹിതം നിവർത്തിക്കപ്പെടുന്നത് കണ്ട് സന്തോഷിച്ചുകൊള്ളുക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം വളരെ യുണീക്ക് ഇരിക്കുന്ന ഓരോ സഹോദരന്മാരും നിങ്ങൾ വഹിക്കുന്ന വേദന എന്തോ ആകാം അൺബിയറബിൾ പെയിൻ പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നമ്മൾ ആശ്വാസ വാക്കായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഒന്ന് കൊരിന്തർ 10-ാം അധ്യായം ആ വാക്കും കൂടെ നമുക്ക് എടുക്കാം ഒന്ന് കൊരിന്തർ 10-ാം അധ്യായം
മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും
നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അടുത്ത വാക്കേതാ സമ്മതിക്കാതെ എന്ന് പറഞ്ഞേ സമ്മതിക്കാം സമ്മതിക്കത്തില്ല സഹിക്കുന്നതിൽ കൂടുതൽ സഹിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ അവൻ സമ്മതിക്കത്തില്ല ഇപ്പൊ നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ നമ്മളതിലെ വാക്കുകൾ ചിലത് സ്ട്രെസ് ചെയ്ത് തിരിച്ചറിയുമ്പോഴേ നമുക്ക് ആ വാക്യം ജീവനായിത്തീരും അവൻ അത് സമ്മതിക്കത്തില്ല അവൻ സമ്മതിക്കാതെ നിനക്കത് തരത്തില്ല നിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറം അവൻ എന്ത് ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല പ്രൈസലോ പക്ഷെ എനിക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ട വചനം അക്കാര്യം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ വാക്ക് അവിടെ കടക്കുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തു ദൈവം വിശ്വസ്തു നിങ്ങളുടെ എല്ലാ പരീക്ഷകൾക്കും നടുവിൽ ഈ വേർഡ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം ഗോഡ് ഈസ് ഫെയ്ത്ത് വേറെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട വേറെ എല്ലാം നിങ്ങൾ മറന്നുപോയാലും ഹീസ് ഫെയ്ത്ത് ദൈവം വിശ്വസ്തു ഉത്തരം കിട്ടുന്നില്ല ദൈവം വിശ്വസ്തൻ 45 വർഷം അതേ പ്രശ്നമായിട്ട് തള്ളിക്കൊണ്ട് നടക്കുക ദൈവം വിശ്വസ്തൻ ചില വേടുകൾ ആവർത്തിച്ച് കേൾക്കണം ചില വേടുകൾ വീണ്ടും വീണ്ടും കേൾക്കണം ചില വാക്യങ്ങളിലെ ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ കോർത്തങ്ങിണക്കണം ഗോഡ് ഈസ് ഫെയ്ത്ത് 50 വർഷം കഴിഞ്ഞാലും ദൈവം വിശ്വസ്തൻ ഏതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ സഹിക്കുന്ന പരീക്ഷകളോടുള്ള ബന്ധത്തിൽ ഗോഡ് ഈസ് ഫെയ്ത്ത് ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ വായിച്ച് അന്തരം തൊട്ട് ഞാൻ കടന്നു പോകുന്ന എല്ലാ പാതകളിലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഈ വാക്ക് അങ്ങ് ഉച്ചരിക്കാൻ തുടങ്ങി ദൈവം വിശ്വസ്തം രോഗത്തിന് സൗഖ്യം കിട്ടാതിരിക്കുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് തന്ന ഈ വേദന അവൻ സമ്മതിച്ചു തന്ന സമ്മതിക്കാതെ തരത്തില്ല സമ്മതിക്കാവുന്നതിൽ കൂടുതൽ അവൻ അവനെ സമ്മതിപ്പിക്കാതെ ആർക്കും നിന്നെ വേദന തരാൻ കഴിയത്തില്ല അവൻ സമ്മതിക്കാതെ ഒരു പിശാചിന് നിന്റെ ദേഹത്ത് ശൂലം തറപ്പിക്കാൻ കഴിയത്തില്ല അതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഈ വാക്ക് മനസ്സിൽ വീണ്ടും വരണം ദൈവം വിശ്വസ്തൻ ഹല്ലേലൂയ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ആരൊക്കെ തലയിൽ കയറിയിരുന്നാലും എന്നെ അത് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും പ്രൈസ് ദി ലോർഡ് കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ കളിപ്പാട്ടം സോയി സോയി ഉണ്ടാക്കുന്ന അലുമിനിയവും വിമാനം ഉണ്ടാക്കുന്ന അലുമിനിയവും അലുമിനിയം തന്നെയാണ് സെയിം അലുമിനിയം പക്ഷെ നിങ്ങൾ വിമാനത്തിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ വിമാനത്തിന്റെ ആ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന അലുമിനിയം ചെന്ന് പൊട്ടി നോക്കണം അടുത്ത് ചെന്ന് നോക്കണം എന്നിട്ട് പ്രത്യേകിച്ചൊന്നും പ്രത്യേകത തോന്നത്തില്ല നമ്മുടെ ഇവിടുത്തെ കാറയിലൊക്കെ കൂട്ടുന്ന പോലത്തെ ഒരു ശബ്ദമാ പ്ലെയിന്റെ ഷീറ്റ് തട്ടിയാൽ. പക്ഷേ ഈ ടോയ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അലുമിനിയവും പ്ലെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അലുമിനിയവും തമ്മിലുള്ള വ്യത്യാസം എവിടെ കിടക്കുന്നറിയോ? ഇത് രണ്ടും കടന്നുപോയ പ്രോസസ്സിലൂടെ. ടോയ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അലുമിനിയം വളരെ കുറച്ച് പ്രോസസ്സിലൂടെ പോയിട്ടുള്ളൂ. പക്ഷെ വിമാനം ഉണ്ടാക്കാൻ അതേ അലുമിനിയം ഉപയോഗിച്ചെങ്കിലും അത് പല പ്രോസസ്സിലൂടെ കടന്നുപോയി. അത് അതിഭയങ്കരമായ തണുപ്പിലിട്ടിട്ടുണ്ട്, അതിഭയങ്കരമായ ചൂടിലിട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ആവർത്തിച്ച് ഫ്രീസിംഗ് തണുപ്പിലേക്ക് പോയിട്ടുണ്ട്, അതിഭയങ്കരമായ ചൂടിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഉയരത്തിൽ പറക്കുന്ന വിമാനം ഭയങ്കര ചൂടിലേക്ക് താഴെ വരികയും ഉയരത്തിൽ പറക്കുമ്പോൾ ഭയങ്കര തണുപ്പിലേക്ക് പോവുകയും അതിഭയങ്കരമായ കാലാവസ്ഥയുടെ വ്യതിയാനത്തിലൂടെ ഇത് സഞ്ചരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഈ അലുമിനിയത്തെ 100 പ്രാവശ്യമെങ്കിലും പല രീതിയിൽ അതിനെ ചൂടിലും തണുപ്പിലും കൊണ്ടുവന്ന് അതിനെ പക്ക ഒരു വിമാനത്തിന്റെ ബോഡിയായി നിർമ്മിക്കാൻ പ്രാപ്തിയുള്ള ഒരു അലുമിനിയമാക്കി തീർത്ത ശേഷമാണ് അതിനെ ആ ബോഡിയെ ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. പ്രിയമുള്ളവരെ, ഒരു കളിപ്പാട്ടത്തിന്റെ അലുമിനിയം കണ്ടാൽ ഒരുപോലെ ഇരിക്കും, വിമാനത്തിന്റെ അലുമിനിയം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പക്ഷെ ഏത് കാലാവസ്ഥ, ഇടിമിന്നലിനെ, മഴയെയും തണുപ്പിനെയും ഒരേ സമയത്ത് തന്നെ -degree ഒരേ സമയത്ത് തന്നെ 30 degree അതിനങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും അതിന്റെ വിമാനത്തിന്റെ ബോഡി ചുളുങ്ങിപ്പോകുന്നില്ല. എന്തുകൊണ്ടാ? അത് ഓൾറെഡി ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ചില വിശ്വാസികൾ കണ്ടാൽ ഒരുപോലെയാ, പക്ഷെ ചില വിശ്വാസികൾ ദേ ഹാവ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് ഫയറി ഫർണസ്. അവരുടെ ജീവിതം കൂടുതൽ ശക്തിയുള്ളതായി തീർന്നു, ബലമുള്ളതായി തീർന്നു. അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കും തോറും അവരുടെ ഉള്ളിൽ നിന്ന് പാട്ടുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഒരായുസ് മുഴുവനും അവർ ചുമന്നുകൊണ്ട് പോയ അന്ധതയ്ക്ക് നടുവിലും അവരുടെ ഹൃദയത്തിൽ മനോഹരമായ പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. കാരണം അവർ സാധാരണ അലുമിനിയം അല്ല, കാഴ്ചയിൽ അതങ്ങനെ. പക്ഷെ അവരെ കർത്താവ് സ്ട്രെങ്തൻ ചെയ്തു, ജീവിതത്തിന്റെ പദ്ധതികളിലൂടെ ദൈവം അവരെ സ്ട്രെങ്തൻ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ മെസ്സേജ് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇരിക്കെ പോലും, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുട്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം, നിങ്ങൾക്കൊരു കുട്ടിയില്ല പ്രാർത്ഥിച്ചിട്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം മറ്റൊരു സന്ദേശം നിങ്ങൾക്ക് നൽകുക, അഡോപ്റ്റ് വൺ ചൈൽഡ്. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, ദൈവം ഒരു സന്ദേശമായിരിക്കും നമുക്ക് നൽകുന്നത്. 15 മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി വിശ്വാസത്തോടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു, അനേകർ പ്രാർത്ഥിക്കുന്നു. ബട്ട് ദ സെയിം ടൈം ഗോഡ് ഈസ് കൺവേയിങ് ദിസ് മെസ്സേജ്. ആ മെസ്സേജിലൂടെ ദൈവം നിങ്ങളോട് കൺവേ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരു അനാഥ കുട്ടിയെ നിങ്ങൾക്ക് എടുത്ത് വളർത്താം. എന്നിട്ട് ആ പാസ്റ്റർ ഇങ്ങനെയാ പറയുന്നത്, ആ സന്ദേശം നീ കേട്ടിട്ട് കുട്ടിയെ വളർത്തിയ ശേഷം നിനക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഡബിൾ ബ്ലെസ്സിംഗ്, സ്വന്തം കുട്ടിയെ പോലെ എടുത്ത കുട്ടി. ആർ സ്റ്റാൻലി എന്ന് പറയുന്ന ദൈവഭക്തൻ സുനാമിക്ക് ശേഷം തമിഴ്നാട്ടിലുള്ള കടൽ തീരത്തൂടെ സഞ്ചരിക്കുമ്പോൾ പരമേശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ 3 കൊച്ചുകുട്ടികളാണ് തിരുമാലയിൽ അവരുടെ ജീവൻ പോയത്. പരമേശ്വരന്റെ കുടുംബം ദൈവഭാഗത്ത് വന്ന കുടുംബമാണെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അവരെ ആശ്വസിപ്പിക്കാൻ പോയതാണ്. അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളാ 3 ഒരു 3 തിരുമാലയിൽ പോയി, അവരെ ആരെയും കണ്ടുകിട്ടിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, പരമേശ്വരൻ ഇപ്പൊ 20 കുട്ടികളെ എടുത്തു വളർത്തുന്ന, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞു, അനാഥ ആലയം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ സ്വന്തം കുട്ടികളെ പോലെ 20 കുട്ടികളെ പരമേശ്വരനിപ്പം വളർത്തുക. എന്റെ ഒരു ചോദ്യം, 3 കുട്ടികൾ നഷ്ടപ്പെടാൻ കാരണമെന്താ? നിങ്ങൾക്കൊരു ഉത്തരം പറയരുത്, നമുക്കറിയില്ല. ഒരു പക്ഷേ 20 അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ സ്വന്തം കുട്ടികളെ പോലെ വളർത്താനായിരിക്കാം. അതുവരെ വളർന്ന 3 കുട്ടികളെ ദൈവം ചിലപ്പം എടുത്തു മാറ്റിയത് അറിയില്ല. ബട്ട് പെർഫെക്റ്റ് സബ്മിഷൻ, പെർഫെക്റ്റ് ഡിലൈറ്റ്. ഒരു മനുഷ്യൻ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഷി വിൽ ഡിസൈൻ ദ തിങ്സ്. എനിക്കൊരു കുട്ടിയില്ല 10 നീ എന്നും 10 കുട്ടിയില്ല എന്നോർത്ത് ഭാരപ്പെടരുത്. എത്രയോ കുട്ടികൾ അനാഥമായി കിടക്കുന്നു, ദൈവം നിനക്കൊരു മെസ്സേജ് തരിക, അഡോപ്റ്റ് വൺ ചൈൽഡ്. എല്ലാത്തിലും ഞാൻ പറയട്ടെ, അറിയുള്ളവരെ, God is faithful all the time. God is faithful. നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന്റെ ന്യായവിധിയെ ചോദ്യം ചെയ്ത് ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, തിരിച്ചു വരുന്ന പാട്ടും പാടി ആരാധിച്ചുകൊണ്ട് വരത്തുന്നു. ഞാൻ വാക്കി എടുത്ത് കാണിക്കാം. വെളിപ്പാട് പുസ്തകം 16 4 വാക്യം തൊട്ട് വായിക്കാം.
3 ദൂതൻ തന്റെ കലശം നദികളിൽ നീരുറവുകളിലും ഒഴിച്ചു.
യെസ്,
അവ രക്തമായി തീർന്നു. അപ്പോൾ ജനാധിപതിയായ ദൂതൻ ഈ വണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു.
പ്രൈസ് ദി ലോർഡ്. നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീ നീതിമാനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യു ആർ റൈറ്റസ് ഗോഡ് ബിക്കോസ് യു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ന്യായവിധി ആരൊക്കെ ചോദ്യം ചെയ്യാൻ പോയാലും നിനക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തിന്റെ ഒരു അനീതിയെ ചൂണ്ടിക്കാണിക്കാൻ ചെന്നാൽ യു വിൽ ബിക്കം എ വർഷിപ്പർ. ദൂതൻ നിന്ന് ദൈവത്തിന്റെ ന്യായവിധിയെ വർഷിപ്പ് ചെയ്യുക. ഇങ്ങനെ ന്യായം വിധിച്ചതിൽ ഒരു അനീതിയുമില്ല. യു ആർ റൈറ്റസ് ഗോഡ്
ബൈ യുവർ ജഡ്ജ്മെന്റ്.
നിങ്ങൾ ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് പൂർത്തിയിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആട്രിബ്യൂഷനെ പൂർത്തിയിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധി ആരാധിച്ചിട്ടുണ്ട്. ഹിയർ ആൻ ഏഞ്ചൽ ഈസ് വർഷിപ്പിംഗ് ഗോഡ് ജഡ്ജ്മെന്റ്. നിന്റെ നീതി, നിന്റെ ന്യായവിധി
പെർഫെക്റ്റ് ആണ്.
ഹല്ലേലൂയ. എന്റെ അടുത്ത വാക്യം,
വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു.
നിങ്ങള് പേടിക്കുന്ന കുറെ പേര് മരിച്ചുപോയി, കുറെ പേര് വലിയ ദുരന്തത്തിൽ മരിച്ചുപോയി, അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുത്തിട്ട് നിങ്ങള് ഭയങ്കര നീതിബോധത്തിലേക്ക് ഒന്നും ചെന്ന് വീഴരുത്. അവരെല്ലാം രക്ഷിക്കപ്പെടാൻ വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി പെർഫെക്റ്റ്. നമ്മുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയോ? യോഹന്നാന്റെ പ്രശ്നം എന്താ? യോഹന്നാനെ വെറുതെ എന്തിനാ കഷ്ടം അനുഭവിക്കുന്നു? അവനെന്തായി തീരും? നിന്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടുക. താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു. അവിടത്തേക്ക് നമുക്ക് ബോധക്കേടാവും. ദൈവം നീതിമാനാണോ? അവരുടെ രക്തം കുടിക്കാൻ കൊടുത്തു. താഴേക്ക് ആ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞ ശേഷം ഏഴാമത്തെ വാക്യത്തിലേക്ക്, അവണ്ണം തന്നെ സർവശക്തിയുള്ള ദൈവവുമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഹാർഷായ ഡീലിംഗ് ആയിരുന്നു. ബട്ട് ദാറ്റ് ഈസ് പ്രൈസ് ദി ലോർഡ്, വർദി ടു വർഷിപ്പ്. എനിക്ക് ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായവിധികളും വർഷിപ്പ് ചെയ്യപ്പെടാനായിട്ട് 100% യോഗ്യമായതാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നിന്ന ദൂതന് ആ ന്യായവിധിയിൽ യുക്തി തോന്നിയെങ്കിൽ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായവിധിയെ കാണുമ്പോൾ ദൈവം അല്പ ഹാർഷായ ഡീൽ ചെയ്തായിട്ട് തോന്നും.
ബട്ട് സ്റ്റിൽ ഗോഡ് ഈസ് റൈറ്റസ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ,
കർത്താവിൽ സന്തോഷിക്കുക. എന്റെ മുമ്പിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി ചിന്തകളുണ്ട്. എന്റെ ചിന്തയെല്ലാം നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങളെ മുഷിപ്പിക്കണം. ഇത് മതി. നിങ്ങൾക്ക് കർത്താവിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതവസ്ഥയിലും ഡീലേറ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 13:31-32 വാക്യം.
മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു.
13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം.
അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി.
അല്ല, 31.
മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട്.
സ്വർഗരാജ്യം കടുകുമണിയോട്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിലിട്ടു. ആരുടെ വയലിലിട്ടു?
തന്റെ വയലിലിട്ടു.
എനിക്കൊത്തിരി ഫ്രീഡം തന്നൊരു വാക്യം. സ്വർഗരാജ്യം എന്തിനോട് ഞാൻ ഭൂമിക്കേണ്ടു? അതൊരു കടുകുമണിയോട് സദൃശ്. ഒരു മനുഷ്യൻ അത് കണ്ടു. അവനത് കണ്ടു, അവനതെടുത്തു. എനിക്കത് വളരെ നാടകീയമായിട്ടാണ് തോന്നിയത്. എന്നിട്ട് തന്റെ വയലിലിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർ യു എക്സൈറ്റഡ്? എന്റെ 3 സെന്റിന്റെ അത് ഞാനത് കൊണ്ടിട്ടു. എന്റെ 1.5 ഏക്കറിന്റെ അത് ഞാനത് കൊണ്ടിട്ടു. എനിക്ക് 45 സെന്റ് ഇല്ല, എനിക്ക് 1.5 സെന്റേ ഉള്ളൂ. 1.5 സെന്റ് ഞാനത് കൊണ്ടിട്ടു.
പ്രിയമുള്ളവരെ,
എന്താണ് കിങ്ഡം? അതൊരു മനുഷ്യൻ കടുകുമണി കണ്ടിട്ട് അത് എടുത്തു. എന്നിട്ട് സ്വന്തം വയലിലിടാൻ ദൈവം അത് അനുവദിച്ചു. സ്വന്തം വയല് മറ്റു പലരുടെ വയലുപോലെ കുട്ടിയുള്ള വയലല്ല. മറ്റു പലരുടെ വയലു പോലെ കാണാൻ ഭംഗിയുള്ള വയലല്ല, മറ്റു പലരുടെ വയലു പോലെ ബൗണ്ടറിയുള്ള വയലല്ല, മറ്റു പലരുടെ വയലു പോലെ വലിപ്പമുള്ള വയലല്ല. എങ്കിലും എന്റെ കൊച്ചു വയലിൽ ഞാൻ അത് എടുത്തിട്ട നാളിൽ ഹല്ലേലൂയ
അതിന്റെ അകത്ത് പ്രൈസ് ദി ലോർഡ് ഞാൻ ഒരു കാര്യം കണ്ടു, അത് വളർന്നു വലുതായി തീർന്നു.
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങളുടെ വയലിൽ കൂടെ പോയവർ, ഇല്ലായ്മയുടെ വയലിലൂടെ പോയവർ, മറ്റുള്ളവരാൽ ആകർഷണമില്ലാത്ത വയലുകൾ, മറ്റുള്ളവരെ അത്രയും പഠിപ്പില്ലാത്ത വയലുകൾ ഉള്ളവരാ നിങ്ങളെല്ലാവരും. ആ കൊച്ചു വയലിൽ കർത്താവ് വന്നപ്പോഴാണ് ഹല്ലേലൂയ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
യെസ്,
ഇന്ന് ഞാൻ ഈ വാക്യത്തിന്റെ മുമ്പിൽ വളരെ റിഫ്രഷ്.
കർത്താവേ,
നിനക്കും എടുക്കാം സഹോദരി. ഇവിടെ യേശുവിനെ ഇതുവരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം വ്യക്തിപരമായ കർത്താവിനോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വന്നില്ലെങ്കിൽ, ഐ ടെൽ യു, ഗോ ആൻഡ് ടേക്ക് ദിസ് സീറ്റ്. ഈ കടുക് നിനക്കെടുക്കാം, ഇത് നിന്റേതാ. എടുത്തിട്ട് നീ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണ്ട, നിന്റെ വയലിൽ അതിട. പ്രൈസറോ, കഴിഞ്ഞ 70 വർഷം മദ്യപിച്ച് ലക്കുകെട്ട ആർക്കും വേണ്ടാത്ത ആ വയലിന്റെ അത് ഇടാം.
പ്രൈസറോ,
20 വർഷം വ്യഭിചരിച്ച് ആർക്കും വേണ്ടാത്ത നിന്റെ ആ ഹൃദയത്തിന്റെ വയലിൽ ഈ കടുകിടാൻ അവൻ അനുവദിച്ചിട്ടുണ്ട്.
അതിട്ട് കഴിയുമ്പോൾ നീ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ അകത്ത് മറ്റൊരു രാജ്യം വളരുന്നതായിട്ട് കാണും. ഹല്ലേലൂയ, നീതിയും സന്തോഷവും സമാധാനവും ഉള്ള ഒരു രാജ്യം. ഹല്ലേലൂയ, എത്ര എത്ര മനോഹരമായ ഉപമയാണ്. പ്രൈസറോ, എനിക്കറിയില്ല നിങ്ങൾ അതിന്റെ അർത്ഥം, എനിക്കത് മുഴുവൻ പറയാനുള്ള സമയമില്ല, അത് മറ്റൊരു പ്രസംഗമാണ്. പക്ഷെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അകത്ത് കയറി ഇങ്ങ് വന്ന ഇന്ന് ബാക്കി എല്ലാം അങ്ങ് മാറ്റിവെക്ക്. പ്രിയുള്ളൂ, അന്ധത മാറ്റിവെക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവെക്ക്, സമ്പത്തില്ലായ്മ മാറ്റിവെക്ക്, അവർക്കുള്ളത് എനിക്കില്ല എന്നുള്ളത് മാറ്റിവെക്ക്. നിന്റെ കൊച്ചു വയലിൽ ഹല്ലേലൂയ നിനക്ക് ഈ കടുകുമണി ഇടാവെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഹല്ലേലൂയ സന്തോഷകരമായ കാര്യം. പ്രൈസറോ, അത് എടുത്ത് നിന്റെ വയലിൽ ഇടാൻ ദൈവം നിന്നെ അനുവദിച്ചിരിക്കുക. അവിടെയാ സമൃദ്ധിയിരിക്കും. ആരും റെഡി?
ഹല്ലേലൂയ. നിന്റെ വയലെങ്ങനെയാണെന്നും കർത്താവ് ചോദിച്ചില്ല. നിന്റെ വയലിൽ എന്തുമാത്രം മുള്ളുണ്ടെന്നുള്ള കർത്താവ് ചോദിച്ചില്ല. നിന്റെ വയലിൽ എത്ര വർഷം കുഴിച്ചിട്ട് ഒരു ശകലം പോലും വെള്ളം കണ്ടെത്തിയോ ദൈവം ചോദിച്ചില്ല. നിന്റെ ആ കൊച്ചു 2 സെന്റിന്റെ അത് ഇടാ. പ്രൈസലോ,
ഇട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഹല്ലേലൂയ.
പ്രൈസലോ, കർത്താവിന്റെ സന്നിധി നമുക്ക് ആ പാട്ട് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ബ്ലെസ്ഡ് അഷ്വറൻസ്, ജീസസ് ഇസ് മൈൻ.
ഹല്ലേലൂയ. ഈ സന്ദേശം ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷെ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ബലം ദൈവത്തിനുള്ളത് എന്ന് ദൈവം ഒരിക്കൽ അരളി ചെയ്തു. വേറെ ഒന്നും ഞാൻ ആവർത്തിച്ച് കേട്ടില്ലെങ്കിലും ഇത് മാത്രം ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടു, ബലം ദൈവത്തിനുള്ളത്.
ഹല്ലേലൂയ. ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.